eyes of the Lord move to and fro throughout the earth, that He may strongly support those whose heart is completely His.
യഹോവയുടെ കണ്ണ് തന്റെ ലേഖാധിഷ്ഠിതരായിരിക്കുന്നവർക്ക് വേണ്ടി തന്നെത്താൻ ബലവാൻ എന്ന് കാണിക്കേണ്ടതിന് ഭൂമിയിൽ എല്ലായിടവും ഊടാടിക്കൊണ്ടിരിക്കുന്നു.
Now, many people read this verse as though it is saying that the Lord is looking all over the world for people whose hearts are completely His.
അനേകരെ ഈ വാക്യം വായിക്കുന്നത് ദൈവം ലോകം മുഴുവൻ എല്ലാവരെയും നോക്കിക്കൊണ്ടിരിക്കുന്നു, ആരിലാണ് ദൈവം എല്ലാവരിലേക്കും ദൈവം നോക്കിക്കൊണ്ടിരിക്കുന്നു, ആരിലൂടെ ആണ് ദൈവം പ്രവർത്തിക്കേണ്ടതെന്ന്
കരുതുന്നു. Whose hearts are, that verse says there, verse 9, But that's not what it says. The Lord already knows those whose hearts are completely His.
കർത്താവിന്റെ നേരത്തെ തന്നെ ആരുടെ ഹൃദയമാണ് അവന് ഏകാഗ്രമായിരിക്കുന്നതെന്ന് അറിയാം.
The Lord is looking all over the earth to support such people.
ദൈവം അങ്ങനെയുള്ളതായ വ്യക്തികളെ സഹായിക്കുവാൻ വേണ്ടി എല്ലായിടവും നോക്കിക്കൊണ്ടിരിക്കുന്നു.
സോ ഇഫ് ഗോഡ് ഈസ് വില്ലിംഗ് ടു വർക്ക് ഫോർ സച്ച് പീപ്പിൾ ഓൾ ഓവർ ദ വേൾഡ്,
ദൈവം അങ്ങനെയുള്ളതായ ആൾക്കാർക്ക് വേണ്ടി ലോകം എല്ലായിടവും പ്രവർത്തിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ,
ദെൻ വി മസ്റ്റ് ട്രൈ ടു ഫൈൻഡ് ഔട്ട് വാട്ട് ഡസ് ഇറ്റ് മീൻ ടു ഹാവ് അവർ ഹാർട്ട് കംപ്ലീറ്റ്ലി ഹിസ്.
അപ്പോൾ നാം അവനിൽ നമ്മുടെ ഹൃദയം ഏകാഗ്രമായിരിക്കേണ്ടത് എന്താണെന്ന് നാം മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്.
And if you read the context here,
നാം ഈ സന്ദർഭം വായിക്കുകയാണെങ്കിൽ,
it means it's referring to on whom our heart is depending.
നമ്മുടെ ഹൃദയം ആരിൽ ആശ്രയിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ നമ്മെ കാണിക്കുന്നതായ കാര്യം.
Is your heart depending on man?
നമ്മുടെ ഹൃദയം മനുഷ്യനിൽ ആശ്രയിച്ചിരിക്കുന്നുവോ അതോ ദൈവത്തിൽ ആശ്രയിച്ചിരിക്കുന്നുവോ എന്ന്.
Depending on ourselves, on our own abilities,
നമ്മുടെ സ്വയത്തിലും നമ്മുടെ കഴിവിലും ആശ്രയിച്ചിരിക്കുന്നു,
our own resources,
അതോ നമുക്കുള്ളതായ സാഹചര്യങ്ങളിലും അത് ആശ്രയിച്ചിരിക്കുന്നുവോ,
on the Lord,
അതോ ദൈവത്തിൽ ആശ്രയിച്ചിരിക്കുന്നുവോ.
Because this is a word that a prophet spoke to Asa, king of Judah, in verse 7.
യഹൂദയുടെ രാജാവായ ആസയോട് പ്രവാചകൻ സംസാരിക്കുന്ന വാക്യമാണിത്.
And he says here, because you have relied on the king of Aram and not relied on the Lord, therefore this king has escaped from your hand.
ഇവിടെ ഏഴാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ കാണുന്നു, നീ നിന്റെ ദൈവമായ യഹോവയിൽ ആശ്രയിക്കാതെ ആരാം രാജാവിൽ ആശ്രയിക്കൊണ്ട് ആരാം രാജാവിന്റെ സൈന്യം നിന്റെ കയ്യിൽ നിന്ന് തെറ്റിപ്പോയിരിക്കുന്നു.
And then he says, do you remember an earlier time where the Ethiopians and the Lubim, an immense army of chariots and horsemen, came against you?
എട്ടാമത്തെ വാക്യത്തിൽ അതിന് മുൻപ് നടന്നതായ ഒരു കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇങ്ങനെ പറയുന്നു, കൂശ്യരും ലുബ്യരും അനവധി രഥങ്ങളോടും കുതിരച്ചേവകരോടും കൂടെ ഒരു മഹാസൈന്യമായിരുന്നില്ലയോ?
But because you relied on the Lord, he delivered them into your hands.
എന്നാൽ നീ യഹോവയിൽ ആശ്രയിച്ചുകൊണ്ട് അവൻ അവരെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചു തന്നു.
And then it says, because the Lord is looking all over the world to support people whose hearts are His.
അതിനു ശേഷമാണ് പറയുന്നത്, യഹോവയുടെ കണ്ണ് തങ്ങൾ ഏകാഗ്രചിത്തരായിരിക്കുന്നവർക്ക് വേണ്ടി തന്നെത്താൻ ബലവാൻ എന്ന് കാണിക്കേണ്ടതിന് ഭൂമിയിൽ എല്ലായിടവും കൂടാടിക്കൊണ്ടിരിക്കുന്നു.
God wants to strongly support those who rely on Him.
ദൈവത്തിൽ ആശ്രയിക്കുന്നവരെ ഏറ്റവും അധികം സഹായിക്കുവാനായിട്ട് ദൈവം നോക്കിക്കൊണ്ടിരിക്കുന്നു.
That's the meaning of that verse.
അതാണ് ഈ വാക്യത്തിന്റെ അർത്ഥം.
And it's a wonderful promise to claim.
നമുക്ക് അവകാശമാക്കുവാനുള്ള വലിയ ഒരു നല്ല വാക്തത്വമാണിത്.
Because if we live on this in this world and we have God supporting us all over the world, what better thing can we have?
നാം ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമുക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ അനുഗ്രഹം എല്ലായ്പ്പോഴും ദൈവം നമ്മെ സഹായിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത്.
All over the world,
ലോകം മുഴുവനും നമ്മെ സഹായിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്.
In chapter 14,
14th അധ്യായം,
we read about this. In previous instance,
ഇതിനു മുൻപുണ്ടായതായ സാഹചര്യത്തെ പറ്റി നാം അവിടെ വായിക്കുന്നു.
It says in verse 9 that Zerah the Ethiopian came out against Asa with an army of 1,000,000 men and 300 chariots.
ഇവിടെ ഒൻപതാമത്തെ വാക്യത്തിൽ നാം കാണുന്നു, അനന്തരം കൂശനായ സോരഗ് 1,000,000 ആളും 300 രഥവും ഉള്ള സൈന്യത്തോടു കൂടെ അവരുടെ നേരെ പുറപ്പെട്ടു വന്നു.
Now even today, an army of 10 lakhs of people is a huge number. And way back there, more nearly 3,000 years ago, that was a fantastic number of people. And there was no way that Asa could ever fight against this army of 10 lakhs of people. His army was half the size of that. And then Asa did one thing. He called to the Lord in verse 11. And that's another beautiful verse. It's a good verse for us to remember. Lord, there is no one beside thee to help us with the battle between the powerful against those who have no strength.
യഹോവേ ബലവാനും ബലഹീനനും തമ്മിൽ കാര്യമുണ്ടായാൽ സഹായിപ്പൻ നീ അല്ലാതെ മറ്റാരുമില്ല.
ഇൻ എവറി സിറ്റുവേഷൻ വി ഫേസ് ഇഫ് വി കാൻ റിമെമ്പർ ദിസ്
നാം അഭിമുഖീകരിക്കുന്ന എല്ലാ സാഹചര്യങ്ങളിലും നാം ഇത് ഓർക്കുകയാണെങ്കിൽ
there is the powerful and there are those without strength.
അവിടെ ബലവാനും ബലഹീനനുമായിട്ടുള്ളവരുണ്ട്.
And God always keeps his people among those without strength.
ദൈവം തന്റെ മക്കളെ എപ്പോഴും ബലഹീനരുടെ കൂടെ നിർത്തുന്നു.
സോ ദാറ്റ്
കാരണം
ദേ ട്രസ്റ്റ് ഇൻ ഹിം
ദൈവത്തിൽ അവരെ ആശ്രയിക്കുവാൻ ഇടയായി തീരുന്നു അതുവഴി.
ആൻഡ് സോ ആസ് ഐ സെഡ് ഹെൽപ്പ് അസ് ലോർഡ് ഫോർ വി ട്രസ്റ്റ് ഇൻ ദീ ആൻഡ് ഇൻ ദൈ നെയിം വീവ് കം അഗൈൻസ്റ്റ് ദിസ് മൾട്ടിറ്റ്യൂഡ്.
അതുകൊണ്ട് ആസ അവിടെ ഇങ്ങനെ പറയുന്നു, ഞങ്ങളുടെ ദൈവമായ യഹോവയെ ഞങ്ങളെ സഹായിക്കണമേ, നിന്നിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു, നിന്റെ നാമത്തിൽ ഞങ്ങൾ ഈ പുരുഷാരത്തിന് നേരെ പുറപ്പെട്ടു വന്നിരിക്കുന്നു.
ലോർഡ് ദാവ് ആർട്ട് ഗോഡ്, don't let man prevail against thee.
യഹോവേ നീ ഞങ്ങളുടെ ദൈവം, മർത്യൻ നിന്റെ നേരെ പ്രബലനാകരുതേ എന്ന് പറഞ്ഞു.
And just as the Lord routed the Philippians, the Ethiopians before Asa, and they fled.
അപ്പോൾ യഹോവ ആസയുടെയും യഹൂദരുടെയും മുൻപിൽ കൂശരെ തോൽക്കുമാരാക്കി.
And it says in the middle of verse 13, they were shattered before the Lord.
13-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അവരെ എല്ലാവരും ശേഷിക്കാതെ പട്ടുപോയി എന്ന്.
And the end result was, when people heard about how Asa defeated such a huge army,
ആസ എങ്ങനെയാണ് ഇത്ര വലിയൊരു സൈന്യത്തെ തോൽപ്പിച്ചതെന്ന് എല്ലാവരും കേട്ടപ്പോൾ,
it says here in verse 14, the dread of the Lord fell on all those cities.
14-ാമത്തെ വാക്യത്തിൽ നാം കാണുന്ന യഹോവയിൽ നിന്നുള്ള ഭീതി അവരുടെ മേൽ വീണിരുന്നു.
Now just like it was in Israel,
ഇസ്രായേലിൽ ആയിരുന്നതുപോലെ തന്നെ,
God has made the church also very weak.
ദൈവം തന്റെ സഭയെയും വളരെ ബലഹീനമായിട്ട് നിർത്തുന്നു.
True Christians are always in a minority, very weak.
യഥാർത്ഥ ക്രിസ്ത്യാനികൾ അവര് വളരെ ചുരുങ്ങിയവരും അവർ ബലഹീനരുമായവരാണ്.
See, even you realize, all of you living in a country like this,
നിങ്ങൾക്കൊക്കെയും അറിയാം നിങ്ങൾ ജീവിക്കുന്ന ഈ രാജ്യത്തെ അവസ്ഥയെ പറ്റി,
that Christians are a minority.
ഇവിടെ ക്രിസ്ത്യാനികൾ വളരെ ഒരു ചെറിയ സംഖ്യ മാത്രമാണ്.
And very weak.
അവർ ബലഹീനരുമാണ്.
And there are other forces and other religions that are very powerful.
മറ്റു മതങ്ങളും മറ്റു ശക്തികളും വളരെ ബലമുള്ളവരാണ്.
It's almost as though the Christians who come here to work are helplessly dependent on the mercy of the heathen.
ഇവിടെ ജോലി ചെയ്യാൻ വരുന്നതായ ക്രിസ്ത്യാനികൾ അക്രൈസ്തവരുടെ ദയയ്ക്ക് വേണ്ടി നിൽക്കുന്നത് പോലെയുള്ളതായ ഒരു സാഹചര്യമാണ്.
They stand at the mercy of the heathen to get this favor, that favor, the other favor.
ജാതികളായവരിൽ നിന്ന് ഓരോരോ കാര്യങ്ങൾ ലഭിക്കുവാൻ വേണ്ടി അവർ ക്ഷമയോടെ ബലഹീനരായി നിൽക്കുന്നു.
And here are very, very powerful forces.
ഇവിടെ വളരെ ശക്തിയുള്ളതായ വളരെയധികം ശക്തികൾ ഇവിടെയുണ്ട്.
And it's very easy for even folks like you to feel very helpless.
നമ്മൾ നിങ്ങളെ പോലുള്ളവർക്കും ഈ കാര്യത്തിൽ വളരെ ബലഹീനരായി തോന്നുക എന്നുള്ളത് സ്വാഭാവികമായ കാര്യമാണ്.
What can we do?
നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും?
We are dependent on the mercy of the heathen.
നമ്മൾ ജാതികളായിട്ടുള്ളവരുടെ ദയയ്ക്കായി കാത്തിരിക്കുന്നു.
And we hope the heathen will be kind to us.
നമ്മൾ ആ ജാതികളായിട്ടുള്ളവർ നമ്മളോട് ദയ കാണിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു.
And the end result is that a lot of Christians in situations like this don't have much faith.
അതിന്റെ അവസാന ഫലം എന്ന് പറയുന്നത്, അനേക ക്രിസ്ത്യാനികൾക്ക് ഇങ്ങനെയുള്ളതായ സാഹചര്യങ്ങളിൽ അവരുടെ വിശ്വാസത്തിൽ അവർ ക്ഷയിച്ചു പോകുന്നു.
That in difficult situations that they face here, they can think they are as helpless as all the unbelievers and atheists.
ഇങ്ങനെയുള്ളതായി ഈ സാഹചര്യങ്ങളിലെ മറ്റുള്ളതായി അവിശ്വാസികളെ പോലെ അവരും സഹായമില്ലാത്തവരെന്ന് അവർ കരുതി പോകുന്നു.
And that's where some of these Old Testament stories are tremendous encouragement.
ഇങ്ങനെയുള്ളതായി സാഹചര്യങ്ങളിലെ ഈ പഴയ നിയമത്തിലെ സംഭവങ്ങൾ നമ്മെ വളരെയധികം ഉത്സാഹിപ്പിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യും.
Right from the beginning of history, the people of God have always been weak.
ചരിത്രത്തിന്റെ ആരംഭം മുതൽ തന്നെ ദൈവത്തിന്റെ ജനം എപ്പോഴും ബലഹീനരായിരുന്നു.
The first righteous man mentioned in the Bible is Abel.
ദൈവവചനത്തിൽ ആദ്യം പ്രതിപാദിച്ചിരിക്കുന്ന നീതിമാൻ ഹാബേലാണ്.
And he was not stronger than Cain.
ഹാബേല് കായിനേക്കാളും ശക്തനായിരുന്നില്ല.
If he was stronger than Cain couldn't have killed him.
അവൻ കായിനേക്കാളും ശക്തനായിരുന്നുവെങ്കിൽ കായിൻ അവനെ കൊല്ലുവാൻ കഴിയില്ല.
Right from the very first righteous man mentioned in the Bible, you see a weak person.
ബൈബിളിൽ പറഞ്ഞിരിക്കുന്നതായ ആദ്യത്തെ നീതിമാൻ മുതൽ തന്നെ എല്ലാവരും ബലഹീനരായിരുന്നതായി നമുക്ക് കാണുവാൻ കഴിയും.
And right through you see that.
അവിടെ ആരംഭം മുതൽ തന്നെ നമുക്കത് കാണുവാൻ കഴിയും.
Jacob and Esau. Esau was a muscular man. Jacob was just a weakling.
ഏശാവ് വളരെ ശക്തനായ ഒരു മനുഷ്യനായിരുന്നു. എന്നാൽ യാക്കോബ് ബലഹീനനായ മനുഷ്യനായിരുന്നു.
Jacob was scared of Esau.
യാക്കോബ് ഏശാവിനെ വളരെയധികം ഭയപ്പെട്ടിരുന്നു.
The only thing that helped Jacob was God.
യാക്കോബിനെ സഹായിച്ചതായത് ദൈവം മാത്രമാണ്.
Otherwise he'd have been finished.
അല്ലെങ്കിൽ അവൻ അന്ന് തന്നെ തീർന്നു പോകുമായിരുന്നു.
You come to Joseph, it's the same story. He's helpless at the mercy of his strong brothers.
ജോസഫിന്റെ കാര്യത്തിൽ വരുമ്പോഴും അവന്റെ പ്രബലരായ സഹോദരന്മാരുടെ മുൻപിൽ അവൻ ബലഹീനനായിരുന്നു.
When he's in Egypt, he's at the mercy of this Potiphar and do whatever he likes to.
അവൻ ഈജിപ്തിലായിരുന്നപ്പോഴും പോത്തിഫറിന്റെ ആ ദയയിലാണ് അവൻ ജീവിച്ചിരുന്നത്.
God's people are always very weak.
ദൈവത്തിന്റെ ജനം എപ്പോഴും വളരെ ബലഹീനരാണ്.
When you come to Exodus, you read of Moses when he was very powerful at the age of 40. God said, "You're useless. I can't use you."
പുറപ്പാട് പുസ്തകത്തിൽ നാം കാണുന്നുണ്ട് മോശ 40-ാമത്തെ വയസ്സിൽ വളരെ വിലമുള്ളവനായിരുന്നു. എന്നാൽ ദൈവത്തിന് അവനെ ഉപയോഗിക്കുവാൻ കഴിയുകയില്ലായിരുന്നു.
ദൈവം
അവനോട് പറഞ്ഞു, നിന്നെ ബലഹീനനാക്കിയാൽ മാത്രമേ എനിക്ക് ഉപയോഗിക്കാൻ കഴിയുകയുള്ളൂ.
We must recognize that it is God who has made believers to be in a weak position.
നാം കാണുകയും അംഗീകരിക്കുകയും ചെയ്യേണ്ടതായ കാര്യം ദൈവം തന്നെയാണ് തന്റെ വിശ്വാസികളെ ബലഹീനരായി മാറ്റിയത്.
That's not to discourage us.
അത് നമ്മെ ക്ഷീണിപ്പിക്കുകയല്ല വേണ്ടത്.
But to make us trust in him.
ദൈവത്തിൽ ആശ്രയിക്കേണ്ടതിന് അവൻ നമ്മെ ബലഹീനരാക്കി മാറ്റുന്നു.
The worldly people trust in their human resources.
ലോകത്തിലുള്ളതായ മനുഷ്യര് തങ്ങൾക്കുള്ളതായ സമ്പത്തിലും ശക്തിയിലും ആശ്രയിക്കുന്നു.
You know, this is the same thing in the story of David and Goliath.
ദാവീദും ഗോലിയാത്തും കൂടെയുള്ള കാര്യത്തിലും ഇതേ കാര്യം ആവർത്തിക്കുന്നു.
David was so helpless.
ദാവീദ് അവിടെ വളരെ ബലഹീനനായിരുന്നു.
But he trusted in God.
എന്നാൽ അവൻ ദൈവത്തിലെ പൂർണ്ണമായിട്ടും ആശ്രയിച്ചു.
And God allowed him to be weak to teach us a lesson forever that it's not the strong who's going to win.
അവൻ ദാവീദിനെ ദൈവത്തിന്റെ ആ നിയമം ബലഹീനനെ ദൈവം സഹായിക്കുന്നു എന്നുള്ളതായ കാര്യം പഠിപ്പിക്കേണ്ടതിന് അവനെ ബലഹീനനായിട്ട് നിർത്തി.
You know that verse in Isaiah which says that the lame will take the prey or the spoils of battle.
യേശാവിന്റെ പുസ്തകത്തിൽ മുടന്തനായവൻ
will take the wealth that is won in battle, prey. The lame will take the prey. P-R-E-Y, prey. That means the... How is it in Malayalam?
മുടന്തനായവൻ മറ്റുള്ളവരുടെ ഇരയായി തീരുമെന്ന്.
നോ,
കൊള്ളയിടും.
You know, when they used to win a battle, they would... Where's that verse? I must find that. It's a very well-known verse. We must know it. The lame will take the prey. Well, I can't find it immediately. But anyway, what I mean is that in a battle, after the battle is won, in the Old Testament times, people would go and take all their gold and clothes and silver and everything.
ഞാൻ ഇവിടെ അർത്ഥമാക്കുന്നത് പഴയ നിയമ കാലഘട്ടങ്ങളിൽ യുദ്ധം ജയിച്ചു കഴിയുമ്പോൾ അവർ കടന്നുപോയി അവിടെയുള്ളതായ സ്ഥലങ്ങളെ കൊള്ളയും ഇടും, അവിടെയുള്ളതായ സമ്പത്തൊക്കെയും അവർ അപഹരിച്ചെടുക്കും.
And always if somebody was lame, he would never get anything because all the other people would go in and take everything.
ആരെങ്കിലും ഒരു മുടന്തനാണെങ്കിൽ അവനൊന്നും ലഭിക്കുകയില്ല, മറ്റുള്ളവർ പോയി എല്ലാം എടുത്തുകൊണ്ട് പോകും.
But The promise in the scripture was the lame would take the prey.
എന്നാൽ വചനത്തിൽ തന്നിരിക്കുന്ന ഈ വാക്തത്വം ഈ മുടന്തനായവൻ കൊള്ളമുള്ളതെല്ലാം കൈവശമാക്കുമെന്നാണ്.
Now if you don't know that verse, it shows you haven't read the Bible.
നിങ്ങൾക്ക് ആ വാക്യം അറിയില്ല എങ്കിൽ അത് കാണിക്കുന്നു നിങ്ങൾ വായിച്ചിട്ടില്ല എന്നാകുന്നു.
You should know the verse. I mean, if you don't know where it is, there is a promise like that.
നിങ്ങൾ എവിടെയാണെന്ന് അറിയില്ലെങ്കിലും വചനത്തിൽ അങ്ങനെ ഒരു വാക്തത്വമുണ്ട് എന്നറിയാം.
It says in Deuteronomy chapter 17.
ആവർത്തന പുസ്തകം പതിനേഴാമത്തെ വാക്യത്തിൽ പതിനേഴാം അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നു.
One of the things that the Lord said to Moses was this.
ഇവിടെ യഹോവയായ ദൈവം മോശയോട് പറയുന്നതായ ഒരു കാര്യം ഇതാണ്.
That when you have a king over Israel,
ഇസ്രായേലിന് ഒരു രാജാവ് ഉണ്ടായിരിക്കുമ്പോൾ,
he shall not, verse 16, multiply horses for himself, nor shall he cause the people to return to Egypt.
പതിനാറാമത്തെ വാക്യത്തിൽ ഇവിടെ പറയുന്നു അവന് അനവധി കുതിര ഉണ്ടാകരുത്, അവൻ കുതിരയെ സമ്പാദിക്കേണ്ടതിന് ജനത്തെ ഇസ്രായേലിലേക്ക് മടക്കുവാനും പാടില്ല.
സോ there was always the danger of Israel going back to Egypt to depend on Egypt for help.
ഇസ്രായേൽ ജനം മിസ്രയീമിലേക്ക് കടന്നുപോയി അവരിൽ ആശ്രയിക്കുന്നതായ ഒരു വലിയ അപകടം എപ്പോഴും അവരുടെ മുന്നിലുണ്ട്.
Now here it says in Isaiah,
ഏശയ്യാ പ്രവചനത്തിൽ ഇങ്ങനെ പറയുന്നു,
and chapter 31,
ഏശയ്യാ പ്രവചനം 31 അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നു,
Isaiah 31 and verse 1,
ഏശയ്യാപ്രവചനം 31 അധ്യായത്തിന്റെ ഒന്നാമത്തെ വാക്യം,
Woe to those who go down to Egypt for help,
ഇസ്രായേലിന്റെ പരിശുദ്ധനിലേക്ക്,
and rely on horses and trust in chariots and don't look to the Holy One of Israel.
ഇസ്രായേലിന്റെ പരിശുദ്ധനിലേക്ക് നോക്കുകയോ യഹോവയെ അന്വേഷിക്കുകയോ ചെയ്യാതെ സഹായത്തിനായി മിസ്രയീമിൽ നിന്നും കുതിരകളിൽ മനസ്സും ഊന്നി രഥം അനവധിയായി ഉള്ളതുകൊണ്ട് അതിലും കുതിരകൾ ചേവകരിൽ മഹാബലവാന്മാരായവരെ കൊണ്ട് ആശ്രയിച്ചിരിക്കുന്നവർക്കും അയ്യോ കഷ്ടം.
Now verse 3, the Egyptians are men, not God.
മൂന്നാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, മിസ്രയീമർ ദൈവമല്ല മനുഷ്യരത്രേ.
So he says, if you go to Egypt for help, you'll be disappointed.
ഇവിടെ പറയുന്നു മിസ്രയീമിലേക്ക് നിങ്ങൾ ആശ്രയിക്കുന്നുവെങ്കിൽ നിങ്ങൾ നിരാശരായി തീരും.
See chapter 30 and verse 2.
മുപ്പതാമത്തെ വാക്യം ആദ്യം രണ്ടാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു,
those who proceed down to Egypt without consulting me,
ദൈവത്തോട് ആശ്രയം ചോദിക്കാതെ മിസ്രയീമിലേക്ക് പോകുന്നവർ.
And again in verse 7, even Egypt whose help is in vain.
ഏഴാമത്തെ വാക്യത്തിൽ പറയുന്നു മിസ്രയീമരുടെ സഹായം വ്യർത്ഥവും നിഷ്ഫലവും അത്രേ.
Chapter 36 verse 6.
മുപ്പത്തിയാറാം അധ്യായത്തിലെ ആറാമത്തെ വാക്യത്തിൽ,
you rely on the staff of the crushed reed, even on Egypt, and whichever man leans, it will go into his hand and pierce it.
ചതഞ്ഞ ഓടക്കോലായ മിസ്രയീമിലല്ലോ നീ ആശ്രയിച്ചിരിക്കുന്നത്, അത് പൊരുത്തൻ ഊന്നിയാൽ അവന്റെ ഉള്ളംകൈയാൽ കയ്യിൽ തറച്ചുകൊള്ളും.
And instead of that, it says in verse 7, you should come to me and say, we trust in the Lord our God.
ഏഴാമത്തെ വാക്യത്തിൽ പറയുന്നു ഞങ്ങളുടെ ദൈവമായ യഹോവയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു.
That is what we should be saying.
അതാണ് നാം പറയേണ്ടതായ കാര്യം.
So when we are weak,
നാം ബലഹീനരായിരിക്കുമ്പോൾ,
it's in the middle of this passage from chapter 30 to 36 where so much emphasis is placed on trusting in the Lord.
യെശയ്യാപ്രവചനം 30 അധ്യായം മുതൽ 36 വരെയുള്ളതായ അധ്യായങ്ങളിലെ യഹോവയിൽ ആശ്രയിക്കുന്നതിനെ ഏറ്റവും പ്രാധാന്യത്തോടു കൂടി പറയുന്നു.
And there is this verse I quoted earlier.
ഞാൻ നേരത്തെ പറഞ്ഞതായ വാക്യം അവിടെയാണ് പറഞ്ഞിരിക്കുന്നത്.
In chapter 33,
33 അധ്യായത്തിലെ
verse 23, the last part, the lame will take the plunder.
പിടിച്ചുപറിച്ച വലിയ കൊള്ള അവന് വിവാഹിക്കപ്പെടും, മുടന്തനും കൊള്ളയിടും.
That means whatever you plunder the enemies and defeat the enemies, you take their wealth, the lame will get it.
The lame, മുടന്തരായിട്ടുള്ളതായ മനുഷ്യരും കൊള്ള വസ്തുക്കൾ അവകാശമാക്കുമെന്ന് അവിടെ പറയുന്നു.
That means when God is like he made Jacob lame, and when God made Jacob lame, he said, now you're Israel, you got par with God.
ദൈവം യാക്കോബിനെ മുടന്തനായിട്ട് മാറ്റിയപ്പോൾ അവനോട് പറഞ്ഞു നീ ഇപ്പോൾ ഇസ്രായേലായി മാറിയിരിക്കുന്നു എന്ന്.
So throughout scripture you find that God seeks to make his people weak.
നാം ദൈവജനത്തിൽ മുഴുവനും കാണുന്നത് ദൈവം തന്റെ ജനത്തെ ബലഹീനരാക്കി മാറ്റുന്നു എന്നുള്ളതാണ്.
You remember that story which Jesus said in Luke chapter 18 of a widow who went to the judge.
ലൂക്കോസിന്റെ സുവിശേഷം 18 അധ്യായത്തിൽ ഒരു ന്യായാധിപന്റെ അടുക്കൽ പോകുന്ന വിധവയുടെ കാര്യം നിങ്ങൾ ഓർക്കുന്നുണ്ടാകും.
There Jesus pictures the church as a widow.
അവിടെ യേശു കർത്താവ് സഭയെ ആ വിധവയോട് ഉപമിച്ചിരിക്കുന്നു.
And a widow is perhaps A widow without any male member in the house is a picture of the weakest person almost in society.
ഒരു വിധവ എന്ന് പറയുമ്പോൾ ആ ഭവനത്തിൽ ഒരു പുരുഷൻ ഇല്ലാത്ത ഒരു ആൺമക്കൾ ഇല്ലാത്ത ഏറ്റവും ബലഹീനയായ ഒരു വിധവയെ കുറിച്ചാണ് പറയുന്നത്.
And that's the weakest person in society.
സമൂഹത്തിലെ ഏറ്റവും ബലഹീനയായ വ്യക്തിയാണ് അത്.
And that's the picture Jesus used to picture the church.
കർത്താവ് ഈ ഒരു ചിത്രമാണ് സഭയെ ഉപമിക്കുവാനായിട്ട് ഇവിടെ കാണിക്കുന്നത്.
There the heathen rely on their resources.
ജാതികളായവര് തങ്ങളുടെ സമ്പത്തിനെ ആശ്രയിക്കുമ്പോൾ
we may wonder why God is not given why God has made a lot of the wealth of the world to be in the hands of heathen people.
നമ്മൾ ഒരുപക്ഷേ അത്ഭുതപ്പെടുമായിരിക്കും ഈ ലോകത്തിലുള്ളതായ സമ്പത്തിന്റെ ഭൂരിഭാഗവും ദൈവം എന്തുകൊണ്ടാണ് ഈ ജാതികളുടെ കയ്യിൽ കൊടുത്തിരിക്കുന്നത് എന്ന്.
I thought of that in relation to the countries in which many of us are working.
നമുക്ക് ജോലി ചെയ്യുന്ന ഈ രാജ്യങ്ങളോടുള്ള ബന്ധത്തിൽ ഞാൻ പലപ്പോഴും ഇത് ചിന്തിച്ചിട്ടുണ്ട്.
God has allowed all the oil wealth to be in the hands of these people.
ഈ ഓയിലിന്റെ പണം മുഴുവനും ഈ മനുഷ്യരുടെ കയ്യിലായിരിക്കും ദൈവം അനുവദിച്ചിരിക്കുന്നു.
And all the poor Christians are dependent on these people for jobs, for visas, for all types of things.
ദരിദ്രരായ ക്രിസ്ത്യാനികളെ വിസയ്ക്കും ജോലിക്കുമായി ഇവരിൽ ധാരാളമായിട്ട് ആശ്രയിക്കുന്നു.
And we're supposed to be the sons and daughters of God.
നാം ദൈവത്തിന്റെ മക്കളാണ്.
What is our position?
എന്താണ് നമ്മുടെ ഈ ഭൂമിയിലെ സ്ഥാനം?
Are we supposed to be without any dignity like beggars at the feet of the devil?
നാം പിശാചിന്റെ മുൻപിൽ ഒരു യാചകരെ പോലെ ആയിരിക്കേണ്ടതാണോ?
No.
ഒരിക്കലുമല്ല.
A lot of Christians don't have the dignity that they should have as children of God.
ദൈവത്തിന്റെ ജനമെന്നുള്ളതായ ഉന്നതമായ പദവി അനേകര് ജീവിതത്തിൽ ഉപയോഗിക്കുന്നില്ല.
Always feeling sorry for themselves that we're so weak, we're so helpless.
തങ്ങൾ ബലഹീനരും ആയിരിക്കുന്നതിനെ കുറിച്ച് എപ്പോഴും ഒരു സഹതാപം ഉള്ളവരാണ് അവര്.
But if you can understand this principle in scripture that God is trying to make us weak so that we depend on him.
ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്ന ആ തത്വം നമ്മെ ബലവാന്മാരാക്കി മാറ്റുവാൻ വേണ്ടി ദൈവം ബലഹീനരാക്കി നിർത്തിയിരിക്കുന്നതെന്ന് മനസ്സിലാക്കണം.
The early apostles, they were so weak.
ആദ്യകാല അപ്പസ്തോലന്മാരെ വളരെ ബലഹീനരായിരുന്നു.
Those priests could just lock them up.
അവിടെ ഉണ്ടായിരുന്ന പുരോഹിതന്മാർക്ക് അവരെ പൂട്ടിയിടുവാൻ കഴിയുമായിരുന്നു.
Heathen kings could kill them.
ജാതീയ രാജാക്കന്മാർക്ക് അവരെ കൊല്ലുവാൻ കഴിയുമായിരുന്നു.
Why did Almighty God make his most important servants on earth so weak?
എന്തുകൊണ്ടാണ് സർവശക്തനായ ദൈവം അവന്റെ ഏറ്റവും പ്രിയപ്പെട്ടതായ ശുശ്രൂഷകരെ ഇത്ര ബലഹീനരായിട്ട് നിർത്തിയത്?
Every one of the apostles were so helpless.
എല്ലാ അപ്പോസ്തലന്മാരും ഇതുപോലെ ബലഹീനരായിരുന്നു.
They were helpless against the religious rulers.
അവരെ ജാതികളുടെ ഭരണാധികാരികളുടെ മുൻപിൽ അവർ ബലഹീനരായിരുന്നു.
They were helpless against the secular rulers.
അവരെ രാജ്യത്തിന്റെ രാജാക്കന്മാരുടെ മുൻപിൽ ബലഹീനരായിരുന്നു.
They could be beaten, tortured, killed.
അവരെ അടിക്കുവാനും കൊല്ലുവാനും ഉപദ്രവിക്കുവാനും എല്ലാം കഴിയുമായിരുന്നു.
And that's been true in 2000 years.
ഈ 2000 വർഷവും അത് ശരി തന്നെയാണ്.
The finest Christians in so many countries have been tortured, imprisoned, killed.
ഏറ്റവും നല്ല ക്രിസ്ത്യാനികൾ അനേക രാജ്യങ്ങളിൽ ഉപദ്രവിക്കപ്പെടുകയും കൊല്ലപ്പെടുകയും ചെയ്തു.
It's not that God cannot protect them.
ദൈവത്തിന് അവരെ സംരക്ഷിക്കാൻ കഴിയുകയില്ല എന്നല്ല.
God could have made the Christians in the world the most powerful, the wealthiest very easily.
ഈ ലോകത്തിൽ ക്രിസ്ത്യാനികളെ ഏറ്റവും ബലമുള്ളവരെ ശക്തന്മാരുമാക്കുവാൻ ദൈവത്തിന് കഴിയും. ദൈവത്തിന് വളരെ എളുപ്പമുള്ള കാര്യമാണ്.
He hasn't done that.
എന്നാൽ ദൈവം അത് ചെയ്തില്ല.
You know, in India how it is.
ഇന്ത്യയിൽ എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയാം.
Christians are such a small percentage of the population and the powers and money and all are in the hands of other people.
ജനസംഖ്യയുടെ വളരെ ഒരു ചെറിയ ഭാഗം മാത്രമേ ക്രിസ്ത്യാനികളുള്ളൂ. പണവും സമ്പത്തും എല്ലാം മറ്റുള്ളവരുടെ കയ്യിലാണ്.
The result is the mindset of the Christians is we are a helpless weak people, we are dependent on the mercy of all these heathen men.
അതിന്റെ ഫലം ക്രിസ്ത്യാനികളൊക്കെയും തങ്ങളുടെ ഹൃദയം ഒരു സഹതാപബോധത്തോടുകൂടെ തന്നെത്താൻ താഴ്ത്തി മറ്റുള്ളവരിൽ ആശ്രയിച്ച് ജീവിക്കുന്നു.
And these verses like we read in the beginning that the Almighty God is seeing how he can strongly support certain type of people.
യാ നാം വായിച്ചതായ വാക്യത്തിൽ നാം കാണുന്ന ദൈവം തനിക്ക് ആരെ സഹായിക്കുവാൻ കഴിയുമെന്നുള്ളതിനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു.
Certain type of people.
ചില വ്യക്തികളെ ചില
വിധത്തിൽ God is not strongly supporting us. It must be because we are not those type of people.
ദൈവം നമ്മെ സഹായിക്കുന്നില്ലെങ്കിൽ അതിന് കാരണം നാം ആ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരല്ല.
Now when we say God strongly supports us, it doesn't mean he's going to make us very rich.
ദൈവം നമ്മെ ശക്തമായിട്ട് സഹായിക്കുന്നു എന്ന് പറയുമ്പോൾ ദൈവം നമ്മെ സമ്പന്നരാക്കി മാറ്റുന്നു എന്നല്ല അർത്ഥം.
In fact, the more we serve God, we probably are not, the more we're going to live for God, we probably have less of this world.
നാം ദൈവത്തിന് വേണ്ടി കൂടുതൽ ജീവിക്കുമ്പോൾ ഈ ലോകത്തിൽ നിന്ന് ഏറ്റവും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നാം ചെയ്യുക.
I thought of Peter when he went to the temple and he saw that beggar sitting there who had been sitting there for 40 years.
പത്രോസ് ദേവാലയ ഗോപുരത്തിലേക്ക് നിന്നപ്പോൾ 40 വർഷമായിട്ട് ഇരിക്കുന്ന ആ മുടന്തനെ കണ്ട കാര്യം ഞാൻ ഓർക്കുന്നു.
See, that man had been there for 40 years.
ആ മനുഷ്യൻ അവിടെ 40 വർഷമായിട്ട് ഇരിക്കുന്നവനാണ്.
And Peter had come to the temple many, many times in his life.
പത്രോസ് തന്റെ ജീവിതത്തിൽ അനേക പ്രാവശ്യം ആ ദേവാലയത്തിന്റെ ഗോപുരത്തിൽ വന്നിട്ടുണ്ട്.
When he was 25 years old, he came there as a fisherman.
അവനെ തനിക്ക് 25 വയസ്സുള്ളപ്പോൾ ഒരു മുക്കുവനായിട്ട് അതിന്റെ വാതിൽക്കൽ വന്നിരുന്നു.
And this beggar was there.
അപ്പോഴും ആ ദരിദ്രൻ യാചകനായ മനുഷ്യൻ,
he gave him money.
അവൻ പണത്തിന് വേണ്ടി ചോദിച്ചിരുന്നു.
And he gave him money.
അപ്പോൾ പത്രോസ് അവന് പണം കൊടുത്തിരുന്നു.
But now when he comes,
എന്നാൽ അവൻ ഇപ്പോൾ വരുമ്പോൾ,
he says, hey, when I was a fisherman, I had some money. Now I am an apostle, I don't have any money.
Avan nan mukkuvanayirunna pole enikku ninakku tharuvanayittu panam undayirunnu ennal nan ippol apostolanayappole enikku tharuvanayittu onnumilla.
Silver and gold I have none, but I have got something better to give you now.
Ennal velliyum ponnum enikkilla adilum nalladayittulladhu enikku tharuvanayittundu.
Now today's preachers are different.
എന്നാൽ ഇന്നത്തെ ഉപദേഷ്ടാക്കന്മാര് ഇതിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ്.
ഞാൻ
മുക്കുവനായിരുന്നപ്പോൾ എനിക്ക് തരുവാനായിട്ട് ഒന്നുമില്ലായിരുന്നു, എന്നാൽ ഇന്നൊരു ഉപദേഷ്ടാവായപ്പോൾ എനിക്ക് ധാരാളമായിട്ട് തരുവാനുണ്ട്.
That's why they don't have the anointing of God upon their life like Peter had.
അതുകൊണ്ടാണ് പത്രോസിനുള്ളതുപോലുള്ളതായ ഒരു അഭിഷേകം അവരുടെ ജീവിതത്തിന്റെ മേൽ ഇല്ലാതിരിക്കുന്നത്.
God has to make us weak.
ദൈവം നമ്മെ ബലഹീനരായി മാറ്റണം.
And for that he reduces many things in our life.
നമ്മുടെ ജീവിതത്തിലുള്ളതായ അനേക കാര്യങ്ങൾ ദൈവം അതിനായി കുറച്ചു കളയുന്നു, നീക്കി കളയുന്നു.
Because if we have much of something, then we depend on that.
നമുക്ക് എന്തെങ്കിലും അധികമായിട്ടുണ്ടെങ്കിൽ നാം അതിലെപ്പോഴും ആശ്രയിച്ചു പോകും.
If we have a lot of influential friends, we don't need God.
നമുക്ക് സ്വാധീനമുള്ള അനേക സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ നമുക്ക് ദൈവത്തിന്റെ ആവശ്യമില്ല.
I mean, supposing you needed something in this country, a visa or some job or something.
ഈ രാജ്യത്ത് നിങ്ങൾക്ക് ഒരു ജോലിയോ അല്ലെങ്കിൽ ഒരു വിസയോ ആവശ്യമുണ്ടോ എന്ന് കരുതുക.
You have very powerful friends in this country. Why do you need God?
ഇവിടെ നിങ്ങൾക്ക് ശക്തന്മാരായ സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ദൈവത്തിന്റെ ആവശ്യം എന്താണ്?
Well, if you have no powerful friends, then you need God.
നിങ്ങൾക്ക് ശക്തന്മാരായ സുഹൃത്തുക്കൾ ഇല്ലായെങ്കിൽ ദൈവത്തിന്റെ ആവശ്യമുണ്ട്.
If you have plenty of money, why do you need God when you are in a time of financial need?
നിങ്ങൾക്ക് ധാരാളമായിട്ട് സമ്പത്തുണ്ടെങ്കിൽ ഒരു സാമ്പത്തിക ആവശ്യത്തിൽ നിങ്ങൾക്ക് എന്തിനാണ് ദൈവത്തിന്റെ ആവശ്യം?
But if you don't have money and there's a sudden financial need, you need God.
എന്നാൽ നിങ്ങൾക്ക് പണമില്ലായെങ്കിൽ ഒരു സാമ്പത്തിക ആവശ്യം വരുമ്പോൾ നിങ്ങൾക്ക് ദൈവത്തിന്റെ ആവശ്യമുണ്ട്.
God reduces us in many areas so that we depend on him.
ദൈവം നമ്മെ പല മേഖലകളിലും കുറച്ചുകൊണ്ടു വരുന്നു ദൈവത്തിൽ ആശ്രയിക്കാൻ വേണ്ടി.
When it says, what did we see in the beginning? The eyes of the Lord are going throughout the earth to strongly support certain type of people.
നാം ആരംഭത്തിൽ കണ്ടത് എന്താണ്? ദൈവത്തിന്റെ കണ്ണ് ഊടാടി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ചില ഒരു വിഭാഗം ആൾക്കാരെ സഹായിക്കാൻ വേണ്ടി.
Which are those people?
ആരാണ് ആ മനുഷ്യർ?
I said, we must find out how we can be those type of people, because then God's eyes will roam all around the world to support us.
നാം അവിടെ മനസ്സിലാക്കി, ഞാൻ നിങ്ങളോട് പറഞ്ഞത് അവരാരാണെന്ന് നാം മനസ്സിലാക്കണം. അപ്പോൾ ലോകം മുഴുവനും ദൈവത്തിന്റെ സഹായം നമുക്ക് ലഭിക്കുക.
Everywhere in the world his eyes will be moving around to see how I can support this man.
ലോകം മുഴുവനും ദൈവത്തിന്റെ കണ്ണൂടാടി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു, എങ്ങനെ ആ മനുഷ്യനെ എനിക്ക് സഹായിക്കാൻ കഴിയുമെന്നുള്ളത്.
It's really true even today.
ഇന്നും അത് സത്യമായിട്ടുള്ളതായ കാര്യം.
There are very few people like that.
അങ്ങനെയുള്ളതായ വളരെ ചുരുക്കം ആൾക്കാർ.
But if you are a brother or a sister like that,
എന്നാൽ നിങ്ങൾ അങ്ങനെയുള്ള ഒരു സഹോദരനോ സഹോദരിയോ ആണെങ്കിൽ,
eyes of the Lord will go all over the earth to support you.
ദൈവത്തിന്റെ കണ്ണ് ലോകം മുഴുവനും നിങ്ങളെ സഹായിക്കാൻ.
That is the word of God.
ദൈവത്തിന്റെ വചനമാണ്.
A prophet spoke what God told him to say.
ആ പ്രവാചകൻ പറഞ്ഞത് ദൈവം അവനോട് പറയുവാൻ പറഞ്ഞതായ കാര്യമാണ്.
That if your heart is like this, King Asa,
ആസ രാജാവേ, നിന്റെ ഹൃദയം ഇങ്ങനെയാണെങ്കിൽ,
not only here but all over the world the eyes of the Lord will support, will look around ways to support you.
ഇവിടെ മാത്രമല്ല, ലോകം മുഴുവനും നിന്നെ സഹായിക്കാനുള്ളതായ വഴി ദൈവത്തിന്റെ ദൈവം അന്വേഷിച്ചുകൊണ്ടിരിക്കും.
Isn't that amazing?
ഇത് അത്ഭുതകരമായ ഒരു കാര്യമല്ലേ?
When I read that, I say, Lord, I want to have a heart like that.
അത് വായിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ദൈവമേ, എനിക്ക് അങ്ങനെ
a heart, and that means we saw there a heart that trusts in him.
അവിടെ നാം കാണുകയുണ്ടായ ഒരു ഹൃദയം ഉണ്ടായിരിക്കുക, അത് ദൈവത്തിൽ പൂർണ്ണമായും ആശ്രയിക്കുന്നതായ.
That does not go to Egypt for help.
അത് മിസ്രയീമിലേക്ക് ഒരു സഹായത്തിന് വേണ്ടി പോകാത്ത ഹൃദയം.
Egypt is a picture of the world.
മിസ്രയീം നമ്മെ ചൂണ്ടിക്കാണിക്കുന്നത് ലോകത്തെ.
Lord, I'm not going to go to the world for help. I'm going to go to you.
കർത്താവേ, ഞാൻ ലോകത്തിലേക്ക് ഒരു സഹായത്തിന് വേണ്ടി പോകുന്നില്ല, നിന്നിലേക്ക് തന്നെ സഹായത്തിനായിരുന്നു.
Turn back in 2 Chronicles.
നമുക്ക് രണ്ട് ദിനവൃത്താന്തത്തിലേക്ക് തിരികെ വരാം.
We saw that in chapter 14.
പതിനാലാമത്തെ വാക്യത്തിൽ നാം, പതിനാലാം അധ്യായത്തിൽ നാം കാണുകയുണ്ടായി.
When that Ethiopian general came with 10 lakh soldiers.
Ethiopianaya 10 lakham padayaligalumayittu avan vannappol
Asa trusted in the Lord.
Asa poornamayittum devathil aashrayichu.
And said, Lord, It doesn't make a difference to you whether a person is powerful or without strength.
അവൻ ദൈവത്തോട് പറഞ്ഞു, ദൈവമേ, ഒരുവൻ ബലവാനാണോ ബലഹീനനാണോ എന്നുള്ളതിൽ നിനക്ക് യാതൊരു വ്യത്യാസവും. എന്റെ ഉറുമ്പുകൾ തമ്മിൽ യുദ്ധം ഉണ്ടാകുമ്പോൾ ഞാനൊരു ഉറുമ്പിനെ സഹായിക്കുന്നതായി കാണുവാൻ കഴിയും. ഒരു വലിയ ഉറുപ്പാണെങ്കിലും അതൊരു
വ്യത്യാസവും.
അതാണ് ഇവിടെ ആസ രാജാവ് പറയുന്നതായ കാര്യം.
ലോർഡ്, ഇറ്റ് ഡസന്റ് മേക്ക് എ ഡിഫറൻസ് ടു യു വെദർ ദിസ് ഈസ് എ ബിഗ് ഹാൻഡ് ഓർ എ സ്മോൾ ഹാൻഡ്. ഇഫ് യു ആർ ഓൺ മൈ സൈഡ്, ദ ഹോൾ പ്രോബ്ലം ഈസ് സോൾവ്ഡ്.
ദൈവമേ, ഇതൊരു ചെറിയ ഉറുമ്പോ വലിയ ഉറുമ്പോ എന്നുള്ള നിനക്കൊരു വ്യത്യാസവുമില്ല. നീ എന്നോട് കൂടെ ഉണ്ടെങ്കിൽ എല്ലാ
കാര്യങ്ങളും. സോ ഹെൽപ്പ് us.
ഞങ്ങൾ നിന്നെ ആശ്രയിക്കുന്നു, നീ ഞങ്ങളെ
സഹായിക്കുന്നു. ലോർഡ് ജസ്റ്റ് ഡിഫീറ്റഡ് them like anything.
ദൈവം അവരെ പൂർണ്ണമായും തോൽക്കുമാറാക്കി.
But then came another battle.
അതിനുശേഷം മറ്റൊരു യുദ്ധം കടന്നു വരുന്നു.
And this time, in chapter 16, verse 1, the king of Israel came up to fight against Judah.
പതിനാലാം അധ്യായത്തിന്റെ ഒന്നാമത്തെ വാക്യത്തിൽ നാം കാണുന്നുണ്ട്, യഹൂദ രാജാവ് ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യും.
കിങ് ഓഫ് ഇസ്രായേൽ came against Asa, who was king of Judah.
യഹൂദയുടെ രാജാവായ ആസയ്ക്കെതിരായി ഇസ്രായേൽ രാജാവ് കടന്നു വന്നു.
And when the king of Judah saw this huge army of Israel coming,
ഇസ്രായേലിന്റെ വലിയ സൈന്യം കടന്നു വരുന്നത് യഹൂദ രാജാവ് കണ്ടപ്പോൾ,
he got scared.
അവൻ ഭയപ്പെട്ടു.
This is much smaller than 10 lakhs.
ഇത് 10 ലക്ഷത്തിലും വളരെ കുറവായതാണ്.
But he got scared.
എന്നാലും അവൻ ഭയപ്പെട്ടു പോയി.
And what did he do?
അവൻ എന്ത് ചെയ്തു?
He said, I need some help.
അവൻ പറഞ്ഞു, എനിക്ക് ചില സഹായം ആവശ്യമുണ്ട്.
So he contacted the king of Aram, verse 2.
അവൻ രണ്ടാമത്തെ വാക്യത്തിൽ നാം കാണുന്നു, അവൻ ആരാം രാജാവിനെ സമീപിച്ചു.
And said, can you come and help me against Israel?
അവനോട് ചോദിച്ചു, ഇസ്രായേലിനെതിരായിട്ട് നിനക്ക് എന്നെ സഹായിക്കാൻ കഴിയും?
And look at the stupid thing he did. He took out silver and gold from the treasury of the house of the Lord and gave it as a bribe to this king.
ഇവിടെ നോക്കുക, അവൻ എന്ത് ബുദ്ധിഹീനതയാണ് കാണിച്ചത്. ദൈവത്തിന്റെ ആലയത്തിൽ നിന്ന് വെള്ളിയും പൊന്നും എടുത്ത് അവൻ ആ രാജാവിന് കൊടുത്തു.
And so he said, don't support the king of Israel, come and support me.
അവൻ പറഞ്ഞു, നീ ഇസ്രായേൽ രാജാവിനെ സഹായിക്കരുത്, എന്നെ സഹായിക്കണം.
And so because he got this bribe, he supported Judah.
അവന് ഈ പണം കിട്ടിയതുകൊണ്ട് അവൻ യഹൂദ രാജാവിനെ സഹായിച്ചു.
And he thought he won the victory.
അവൻ വിചാരിച്ചു താൻ വിജയിക്കുമെന്ന്.
I gave the money to this king and he saved me from the king of Israel.
ഞാൻ ഈ രാജാവിനെ പണം കൊടുത്തു, അതുകൊണ്ട് അവൻ എന്നെ ഇസ്രായേൽ രാജാവിൽ നിന്ന് രക്ഷിക്കുമെന്ന് അവൻ കരുതി.
Then this prophet came.
അപ്പോഴാണ് ഈ പ്രവാചകൻ കടന്നു വരുന്നത്.
Verse 7.
ഏഴാമത്തെ വാക്യത്തില്,
last time you relied on the Lord.
അവൻ പറഞ്ഞു, കഴിഞ്ഞ പ്രാവശ്യം നീ ദൈവത്തിൽ ആശ്രയിച്ചു.
But this time, verse 7.
ഏഴാമത്തെ വാക്യത്തില്,
you relied on the king of Aram to help you.
എന്നാൽ ഈ പ്രാവശ്യം നീ ആരാം രാജാവിൽ ആശ്രയിച്ചു.
And you did not rely on the Lord.
നീ ദൈവത്തിൽ ആശ്രയിച്ചില്ല.
So what is the result?
എന്താണ് അതിന്റെ ഫലം?
God would have given Israel and Aram to you.
ദൈവം അതിന്റെ ഫലം എന്താണ്? ദൈവം നിനക്ക് ഇസ്രായേലിനെയും ആരാം രാജാവിനെയും നിനക്ക് കീഴ്പ്പെടുത്തി തരുമായിരുന്നു.
But now he won't do it.
എന്നാൽ ദൈവം ഇപ്പോൾ അത് ചെയ്യത്തില്ല.
Then he says in verse 8, remember the old time when the Ethiopians came against you some years ago?
അപ്പോഴവൻ പറയുന്നു, ചില വർഷങ്ങൾക്ക് മുൻപ് എത്യോപ്യ രാജാവ് നിനക്കെതിരായിട്ട് വന്നത്.
Much bigger than this army.
ഇതിലൊക്കെയും വളരെ വലിയ സൈന്യമായിരുന്നു.
You relied on the Lord. He delivered him into your hand.
ദൈവത്തിൽ ആശ്രയിച്ചു, ദൈവം അവനെ നിനക്ക് കീഴാക്കി തന്നു.
Why?
എന്തുകൊണ്ട്?
Because the eyes of the Lord support those who trust him.
കാരണം ദൈവം അവനെ ആശ്രയിക്കുന്നവരിലെ സഹായിക്കുന്നു.
But this time you didn't trust him.
ഈ പ്രാവശ്യം നീ അവനെ ദൈവത്തിൽ ആശ്രയിച്ചില്ല.
You may think you got a victory here because you got this fellow's support.
ഈ രാജാവിന്റെ സഹായം നിനക്ക് കിട്ടിയതുകൊണ്ട് ഒരു ജയം ഉണ്ടാകുമെന്ന് നീ കരുതി.
But it's not going to last.
എന്നാൽ അത് നിലനിൽക്കുന്നതല്ല.
Sometimes we can get a temporary victory because some man supports us.
Chila manushyude sahayathal chila thalkaligamaya sahayam vijayam namukku labhikkam.
Oh yeah, I got that because I gave that fellow some money or somebody came to help me.
Nammalappol parayum, enikku njan ingane avane sahayichathu kondu enikku jayam undayi enna.
Or that man came to help me.
Aa manushyane sahayikkuvanayi kadannu
vannathu kondu. Because I gave him money.
Njan avane panam koduthathu kondu.
But it's only a temporary victory.
അതൊരു താൽക്കാലിക ജയം മാത്രമാണ്.
The Lord said, and the prophet said to him, verse 9, last part, you have acted foolishly, and from now on you'll always have war.
ഒൻപതാമത്തെ വാക്യത്തിന്റെ അവസാനത്തെ ഭാഗത്ത് പ്രവാചകൻ ഇങ്ങനെ പറയുന്നു, നീ പോഷത്വം പ്രവർത്തിച്ചിരിക്കുന്നു, ഇനി നിനക്ക് യുദ്ധങ്ങൾ ഉണ്ടാകും.
What is his mistake?
എന്താണ് അവൻ ചെയ്ത തെറ്റ്?
He moved from his original position of trusting the Lord to trusting in man.
അവൻ ദൈവത്തിൽ ആശ്രയിച്ചിരുന്നതായ തന്റെ പഴയ അനുഭവത്തിൽ നിന്ന് മനുഷ്യനിൽ ആശ്രയിക്കുന്നതായ ആ അനുഭവത്തിലേക്ക് അവൻ വീണുപോയി.
Many of us sitting here can look back in our Christian life to times when the Lord really helped us.
ഇവിടെ ഇരിക്കുന്ന നമുക്കൊക്കെ നമ്മുടെ കഴിഞ്ഞകാല ക്രിസ്ത്യ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ ദൈവം വാസ്തവമായി നമ്മെ സഹായിച്ച അനേക കാര്യങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും.
But perhaps we have moved away from that to a place where we trust in money or people.
ഒരുപക്ഷെ നാം ആ അനുഭവത്തിൽ നിന്ന് മനുഷ്യരിലും പണത്തിലും ആശ്രയിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് താണു വന്നിട്ടില്ലേ?
That's the story of Asa.
ആശയുടെ സംഭവം അതാണ് നമ്മെ കാണിക്കുന്നത്.
And when a prophet comes to us and says that,
ഒരു പ്രവാചകൻ കടന്നു വന്ന് നമ്മുടെ പറയുമ്പോൾ,
you know what Asa did?
എന്താണ് ആശ ചെയ്തതെന്ന് നിങ്ങൾ
അറിയാം? Instead of humbling himself,
അവൻ തന്നെത്താൻ താഴ്ത്തേണ്ടതിന് പകരം,
it says in verse 10, he got angry with this prophet and locked him up in the jail.
പത്താമത്തെ വാക്യത്തിൽ നാം കാണുന്ന അവൻ ദൈവത്തിന്റെ പ്രവാചകനോട് കൂത്തിക്കുകയും അവനെ കാരാഗ്രഹത്തിലാക്കുകയും ചെയ്തു.
But that didn't make things better.
അതൊരിക്കലും കാര്യം ശരിയായി പോകാൻ ഇടയാക്കുകയില്ല.
3 years later,
മൂന്ന് വർഷം കഴിഞ്ഞപ്പോൾ,
verse 12,
പന്ത്രണ്ടാമത്തെ വാക്യം,
he got a disease.
ആസായിക്ക് ദീനം ഒരു രോഗമുണ്ടായി.
A disease in his foot.
അവന്റെ കാലിൽ ഒരു രോഗമുണ്ടായി.
Maybe he had diabetes.
അവന് അതുകൊണ്ട് മരിച്ചുപോയി കാണും.
അവന്
ഡയബറ്റിസ് രോഗമായിരിക്കാം ഉണ്ടായത്.
But his disease was so severe.
അവന്റെ രോഗം വളരെ ഭീകരമായിരുന്നു.
But it says, even in his disease, he did not seek the Lord, but he sought to the doctors.
ദൈവജനം പറയുന്നു, അവൻ തന്റെ രോഗത്തിലും അവൻ ദൈവത്തെ ആശ്രയിച്ചില്ല, അവൻ വൈദ്യന്മാരിൽ ആശ്രയിച്ചു.
Now there's nothing wrong with doctors. I believe God's provided doctors.
വൈദ്യന്മാരുടെ അടുത്തേക്ക് ചെല്ലുന്നതിൽ കുഴപ്പമില്ല, കാരണം ദൈവം തന്നെയാണ് വൈദ്യന്മാരെ നൽകിയിരിക്കുന്നത്.
But there's everything wrong in trusting in doctors.
എന്നാൽ ഒരു വൈദ്യനെ ആശ്രയിക്കുന്നതിൽ എല്ലാം തെറ്റാണ്.
You know, I can go to a man, but I don't have to trust in him.
എനിക്കൊരു മനുഷ്യന്റെ അടുത്തേക്ക് ചെല്ലുവാനായിട്ട് കഴിയും, എന്നാൽ അവനെ ആശ്രയിക്കേണ്ട ആവശ്യമില്ല.
We're not to depend on any man.
നാം ഒരിക്കലും ഒരു മനുഷ്യനിലല്ല ആശ്രയിച്ചിരിക്കുന്നത്.
Our work on earth makes us have to go to men to get jobs, to get visas, to get medical help, so many things.
ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുന്ന ദിവസങ്ങളിൽ നമ്മൾ മറ്റുള്ള മനുഷ്യരുടെ അടുത്തേക്ക് വൈദ്യ സഹായത്തിനും ജോലിയുടെ ആവശ്യത്തിനും വിസയ്ക്കും ഒക്കെയുമായി കടന്നു
പോകേണ്ടതായിട്ട്.
എന്നാൽ അവനിൽ ഒരുവിനിലും നമ്മൾ ആശ്രയിക്കുന്നില്ല.
Trust must always be in the Lord.
നമ്മുടെ ആശ്രയം എപ്പോഴും ദൈവത്തിൽ തന്നെയായിരിക്കണം.
We must never forget that.
നാം ഒരിക്കലും അത് മറന്നു
പോകാനായിട്ട്. We're not at the mercy of any human being.
നാം ഒരു മനുഷ്യരുടെയും ദയയിലല്ല ആയിരിക്കുന്നത്.
Even the most powerful human being in the world.
ഏറ്റവും ശക്തനായ ഈ ലോകത്തിലെ മനുഷ്യനിൽ പോലുമല്ല.
We're not afraid of them.
അവരെയും നാം ഭയപ്പെടേണ്ടതായ ആവശ്യമില്ല.
The Lord said, don't be afraid of a man who can kill your body. That's the maximum he can do.
ദൈവം പറഞ്ഞു, നിന്റെ ശരീരത്തെ കൊല്ലുവാൻ കഴിയുന്ന ഒരു മനുഷ്യനെ നീ ഭയപ്പെടുവാനായിട്ട് പാടില്ല.
Why do we act in fear of some man who threatens to deport us from the country perhaps?
നമ്മളെ ഇവിടെ നിന്ന് പുറത്താക്കുക എന്ന് പറയുന്ന ഒരു മനുഷ്യനെ നാം എന്തിനു ഭയപ്പെടണം?
Okay, do it.
ശരി, നീ അങ്ങനെ തന്നെ ചെയ്യുക എന്ന് പറയണം.
Or even Jesus said, if he says, I'll kill you.
യേശു കർത്താവ് പറഞ്ഞ പോലെ അവൻ കൊല്ലുമെന്ന് പറഞ്ഞാലും അവനെ ഭയപ്പെടേണ്ട കാര്യം.
Don't be afraid.
അവനെ ഭയപ്പെടേണ്ടതായ
worst thing anybody can do is kill you.
നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ചെയ്യുവാനായിട്ട് കഴിയുന്ന കൊന്നുകളയുക.
The Lord said, don't be afraid of man.
അങ്ങനെയുള്ളതായ മനുഷ്യനെ ഭയപ്പെടുവാൻ പാടില്ല.
But fear God.
ദൈവത്തെ ഭയപ്പെടുക.
Jesus said that.
യേശു കർത്താവ് അങ്ങനെ പറഞ്ഞു.
And here in his disease, he didn't seek the Lord, but he sought the doctors.
ഇവിടെ അവൻ തന്റെ രോഗത്തിൽ ദൈവത്തെ ആശ്രയിച്ചില്ല, വൈദ്യന്മാരിൽ ആശ്രയിച്ചു.
And he was sick for 2 years and then he died.
അവൻ 2 വർഷം രോഗമായി കിടന്നു, അതിനുശേഷം മരിച്ചു.
How terrible.
എത്ര നിരാശാജനകമായ ഒരു
ജീവിതം. That verse indicates that instead of trusting the doctors, if he had trusted the Lord, he may have been healed.
ഈ വാക്യം നമ്മെ കാണിച്ചു തരുന്നത്, അവൻ വൈദ്യനെ ആശ്രയിച്ചതിന് പകരം ദൈവത്തിൽ ആശ്രയിച്ചിരുന്നുവെങ്കിൽ അവൻ സുഖം പ്രാപിക്കുമായിരുന്നു.
And in many situations, instead of trusting in men, if he had trusted in the Lord, maybe the result would have been different.
നമ്മുടെ ജീവിതത്തിലെ അനേക സാഹചര്യങ്ങളിൽ നമ്മൾ മനുഷ്യനെ ആശ്രയിക്കുന്നതിന് പകരം ദൈവത്തിൽ ആശ്രയിച്ചിരുന്നുവെങ്കിൽ കാര്യങ്ങളെല്ലാം വ്യത്യസ്തമാകുമായിരുന്നു.
Jesus said in Matthew chapter 10,
യേശു കർത്താവ് മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നു.
Verse 28.
10-ാം അധ്യായത്തിന്റെ 28-ാമത്തെ വാക്യം.
It's the verse I quoted. Don't fear man, but fear God.
ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞതായ കാര്യം, മനുഷ്യനെ ഭയപ്പെടരുത്, ദൈവത്തെ ഭയപ്പെടണം.
In a nutshell, that's the meaning of that verse.
ചുരുക്കി പറഞ്ഞാൽ ഇതാണ് ആ വാക്യത്തിന്റെ അർത്ഥം.
Don't fear man, but fear God.
മനുഷ്യനെ ഭയപ്പെടരുത്, ദൈവത്തെ ഭയപ്പെടുക.
Make sure your heart is trusting in the Lord.
ദൈവത്തിന് നമ്മുടെ ഹൃദയം പൂർണ്ണമായും ആശ്രയിച്ചിരിക്കുന്നു എന്ന് ഉറപ്പുവരുത്തുക.
There has never been a man in the history of the world who has trusted God and whom God disappointed.
ദൈവത്തിൽ ആശ്രയിച്ചതായ ഒരു മനുഷ്യനെ ദൈവം തള്ളിക്കളഞ്ഞതായ ഒരു കാര്യം ചരിത്രത്തിൽ ഒരിടത്തും ഉണ്ടായിട്ടില്ല.
But there are many people who trusted in men, Christians, who had very unfortunate experiences.
ക്രിസ്ത്യാനികളായ അനേക ക്രിസ്ത്യാനികളെ മനുഷ്യരിൽ ആശ്രയിച്ച അനേകരുടെ അവസ്ഥ വളരെ ദയനീയമായി തീരുകയുണ്ടായി.
So our aim in life must be, whatever the cost, I'm going to trust in God.
നാം എന്ത് വില കൊടുക്കേണ്ടി വന്നാലും ദൈവത്തിൽ ആശ്രയിക്കുക എന്നുള്ളത് തന്നെ ആയിരിക്കണം നമ്മുടെ ലക്ഷ്യം.
See how Elijah spoke to the most powerful king of Israel in 1 Kings 17 verse 1.
ഏലിയാവ് എങ്ങനെയാണ് അന്ന് ഇസ്രായേലിലെ ഏറ്റവും ശക്തനായ രാജാവിനോട് സംസാരിച്ചതെന്ന് ഒന്ന് രാജാക്കന്മാർ 17 അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയും.
His name was Ahab.
അവന്റെ പേര് ആഹാബ് എന്നായിരുന്നു.
And people were scared of Ahab.
ആഹാബിനെ എല്ലാവരും ഭയപ്പെട്ടിരുന്നു.
They were scared even more of his wife Jezebel.
അവന്റെ ഭാര്യയെ അതിൽ അധികമായിട്ട് അവർ ഭയപ്പെട്ടിരുന്നു.
And Elijah stands before Ahab.
ഏലിയാവ് ആഹാബ് രാജാവിന്റെ മുന്നിൽ നിന്നുകൊണ്ട് പറഞ്ഞു.
And says, the Lord God of Israel lives before whom I stand.
ഞാൻ ജീവിച്ചിരിക്കുന്ന ദൈവമായ ഇസ്രായേലിന്റെ ദൈവത്തിന്റെ മുന്നിലാണ് ഞാൻ നിൽക്കുന്നത്.
See, he stood before the king.
അവൻ രാജാവിന്റെ മുന്നിലാണ് നിന്നത്.
I'm not standing before you.
അപ്പോഴവൻ രാജാവിനോട് പറഞ്ഞു, ഞാൻ നിന്റെ മുന്നിലല്ല നിൽക്കുന്നത്.
Right now I'm standing before God Almighty.
ഞാൻ ദൈവത്തിന്റെ സർവശക്തനായ ദൈവത്തിന്റെ മുന്നിലാണ് നിൽക്കുന്നത്.
That's why I'm not afraid of you.
അതുകൊണ്ടാണ് എനിക്ക് നിന്നെ ഭയമില്ലാത്തത്.
He was in the eyes of the world, he was such a poor man, Elijah.
ഈ ലോകത്തിന്റെ ദൃഷ്ടിയുടെ മുൻപിൽ ഏലിയാവ് എന്ന് പറയുന്ന മനുഷ്യൻ ഒരു സാധാരണ മനുഷ്യനാണ്.
Ahab was such a powerful king who could kill him, who could do anything to him.
ആഹാബ് എന്ന് പറയുന്നത് വളരെ ശക്തനായ അവനെ കൊല്ലുവാൻ കഴിയുന്ന ഒരു മഹാരാജാവാണ്.
But he said to him, I stand before the Lord who lives.
അവൻ പറഞ്ഞു, ഞാൻ ജീവിച്ചിരിക്കുന്ന ദൈവത്തെയാണ് സേവിക്കുന്ന ദൈവത്തിന്റെ മുന്നിലാണ് നിൽക്കുന്നത്.
I've often thought of that expression.
ഞാൻ ഈ കാര്യം എപ്പോഴും എന്റെ ഹൃദയത്തിൽ ഓർക്കാറുണ്ട്.
I want to say to all of you brothers and sisters.
ഞാൻ പ്രിയ എല്ലാ സഹോദര സഹോദരന്മാരെ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു.
When you come into situations that are difficult,
പ്രയാസകരമായ സാഹചര്യങ്ങളിലൂടെ നാം കടന്നുപോകുമ്പോൾ,
or impossible,
അസാധ്യമായ സാഹചര്യങ്ങളിൽ നാം ആയിരിക്കുമ്പോൾ,
difficult people you have to deal with,
കഠിനരായ മനുഷ്യരുമായിട്ട് നേരിടേണ്ടി വരുമ്പോൾ,
the world is full of difficult people.
ഈ ലോകത്തിൽ മുഴുവനും അങ്ങനെ കഠിനരായ മനുഷ്യരാണുള്ളത്.
Think of this verse.
ഈ വചനത്തെ ഓർക്കുക.
You are not more helpless than Elijah was before Ahab.
ഏലിയാവിനെ പോലെ ഏലിയാവ് ആഹാബിന്റെ മുൻപിൽ ബലഹീനനായതുപോലെയുള്ള സാഹചര്യത്തിലല്ല നിങ്ങൾ ആയിരിക്കുന്നത്.
And we can say the same thing.
ഈ ഇതേ കാര്യം തന്നെ നമുക്ക് പറയാനായിട്ട് കഴിയും.
I stand before God.
ഞാൻ ദൈവത്തിന്റെ മുന്നിൽ നിൽക്കുന്നു.
I fear God.
ഞാൻ ദൈവത്തെ ഭയപ്പെടുന്നു.
I trust in God and I know he will never let me down.
ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു, അവൻ ഒരിക്കലും എന്നെ കൈവിടുകയില്ല എന്ന് ഞാൻ പൂർണ്ണമായി ഉറച്ചിരിക്കുന്നു.
One of my most favorite verses in the Old Testament is Isaiah 49 and verse 23.
പഴയ നിയമത്തിൽ എനിക്ക് ഏറ്റവും പ്രിയകരമായ ഒരു വാക്യം യെശയ്യാപ്രവചനം 49-ാം അധ്യായത്തിലേതാണ്.
Isaiah 49 verse 23 it says.
യെശയ്യാപ്രവചനം 49-ാം അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു.
The last part.
അതിന്റെ അവസാന ഭാഗം.
Those who hopefully wait for me will not be put to shame.
എനിക്കായി കാത്തിരിക്കുന്നവർ ലജ്ജിച്ചു പോകയില്ല എന്ന് നീ അറിയും.
What a tremendous verse.
എത്ര ശക്തമായ ഒരു വാക്യമാണ്.
If you wait for the Lord to act for you,
നിനക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കുവാൻ വേണ്ടി നീ കാത്തിരിക്കുന്നുവെങ്കിൽ,
he says you will never be put to shame.
ദൈവം നിന്നെ ഒരിക്കലും ലജ്ജിച്ചു പോകാൻ അനുവദിക്കുകയില്ല എന്ന് ഇവിടെ പറയുന്നു.
I've been a Christian 45 years and I can testify that verse is true.
45 വർഷമായ ഒരു ക്രിസ്ത്യാനിയായിട്ട് എനിക്ക് ഈ വചനം സാക്ഷ്യമായിട്ട് പറയുവാൻ കഴിയും.
Wherever that verse is true.
ഈ വചനം സത്യമാണെന്ന് എനിക്ക് സാക്ഷിക്കുവാൻ കഴിയും.
And wherever I'm not trusted in the Lord, I have been put to shame.
ദൈവത്തിൽ ഞാൻ ആശ്രയിക്കാതിരുന്നപ്പോൾ എല്ലാം ഞാൻ ലജ്ജിച്ചു പോയിട്ടുമുണ്ട്.
And I've got into a lot of complications also when I trusted in man rather than the Lord.
മനുഷ്യനിൽ ഞാൻ ആശ്രയിച്ചപ്പോൾ അത് വളരെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സാഹചര്യങ്ങളിലേക്ക് എന്നെ വിട്ടു.
Where I trusted in the Lord, there's not even one case where he put me to shame.
എന്നാൽ ഞാൻ ദൈവത്തിൽ ആശ്രയിച്ചപ്പോൾ ഒരു പ്രാവശ്യം പോലും ദൈവം എന്നെ ലജ്ജിക്കുവാൻ അനുവദിച്ചില്ല.
I'm just one person testifying to that.
ഇത് സാക്ഷിക്കുന്ന ഒരു മനുഷ്യൻ മാത്രമാണ് ഞാൻ.
In the history of the world there are thousands like this.
ഈ ലോകത്തിന്റെ ചരിത്രത്തിൽ അങ്ങനെയുള്ളതായ ആയിരക്കണക്കിന് ആൾക്കാരുണ്ട്.
You'll meet them in heaven.
നാം അവരെയൊക്കെയും സ്വർഗത്തിൽ കാണും.
And every one of them will say,
അവരെ സ്വർഗത്തിൽ അവരെല്ലാവരും നമ്മോട് പറയും,
I never found the Lord letting me down, even once when I trusted Him.
ഞാൻ ദൈവത്തിൽ ആശ്രയിച്ച് ഒരു പ്രാവശ്യം പോലും ദൈവം എന്നെ ലജ്ജിച്ചു പോകാൻ അനുവദിച്ചില്ല എന്ന് അവരെല്ലാവരും.
Not 99% of cases that He helped me.
99% സഹായിച്ചു.
100%.
100% സഹായിച്ചു.
And you must also be in that number.
നാമും ആ കൂട്ടത്തിൽ പെടണം.
That you will be able to testify in heaven.
സ്വർഗത്തിൽ നിങ്ങൾക്കും സാക്ഷിക്കുവാനായിട്ട് കഴിയണം.
Yes, when I was on earth, I can also say the Lord never let me down when I trusted Him.
ഞാൻ ഭൂമിയിലായിരുന്ന ദിവസങ്ങളിൽ ദൈവത്തിൽ ആശ്രയിച്ചപ്പോൾ ദൈവം ഒരിക്കലും എന്നെ ലജ്ജിച്ചു പോകാൻ അനുവദിച്ചില്ല.
That's why we don't live in fear about the future.
അതുകൊണ്ടാണ് നാം ഭാവിയെ കുറിച്ചുള്ളതായ ഭയത്തിൽ ജീവിക്കേണ്ട ആവശ്യമില്ലാത്തത്.
See, there's a song that we sing in Bangalore.
ഞങ്ങൾ ബാംഗ്ലൂരിൽ പാടാറുള്ള ഒരു പാട്ടുണ്ട്.
It's a very good song when you dedicate a baby.
കുഞ്ഞിനെ സമർപ്പിക്കുമ്പോൾ പാടുവാനുള്ള നല്ലൊരു പാട്ടാണത്.
Where it says how good to hold a newborn baby.
അവിടെ അതിങ്ങനെ പറയുന്ന ഒരു പുതിയതായി ജനിച്ച കുഞ്ഞിനെ എടുത്തു പിടിക്കുന്ന എത്രയോ നല്ല
and to feel the warmth and joy it brings.
ആ കുഞ്ഞു കൊണ്ടുവരുന്നതായ ചൂടും സന്തോഷവും ഒക്കെ അനുഭവിക്കുന്ന എത്രയോ നല്ല കാര്യമാണ്.
But it's sweeter still to have this assurance for the future that this child can face an uncertain future because Jesus lives.
യേശു കർത്താവ് ജീവിച്ചിരിക്കുന്നതുകൊണ്ട് ഈ കുഞ്ഞ് ഒരു സാധ്യമല്ലാത്തതായ ഒരു ഭാവി ഒരിക്കലും ഉണ്ടാകുന്നില്ല എന്ന് നമുക്ക് ഉറക്കുവാൻ കഴിയും.
സോ യു വിൽ ഡൈ ആൻഡ് ഗോ.
നിങ്ങൾ മരിച്ച് നീക്കപ്പെടും.
But your child will live in the world.
എന്നാൽ നിങ്ങളുടെ കുഞ്ഞ് ഈ ലോകത്തിൽ ജീവിച്ചിരിക്കും.
And if you have taught that child to trust in the Lord, that is the greatest thing you can do for your children.
ദൈവത്തിനെ ആശ്രയിക്കാനായിട്ട് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നിങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ കുഞ്ഞിനെ ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ കാര്യം അതാണ്.
That child can face uncertain days in the future because Jesus lives.
യേശു കർത്താവ് ജീവിച്ചിരിക്കുന്നതുകൊണ്ട് ലോകത്തിലെ ഏറ്റവും പ്രയാസകരമായ ദിവസങ്ങളെയും ആ കുഞ്ഞിനെ അഭിമുഖീകരിക്കാൻ കഴിയും.
Money won't help our children in some situations.
പണം നമ്മുടെ കുഞ്ഞുങ്ങളെ എല്ലായ്പ്പോഴും സഹായിക്കില്ല.
A lot of people think money can help in all situations. They don't.
അനേകരെ വിചാരിക്കുന്ന പണത്തിന് എല്ലാ സാഹചര്യങ്ങളെയും സഹായിക്കാൻ കഴിയുമെന്ന്.
King Asa had all the money in the world, but when his feet were diseased, none of the best doctors couldn't help him.
ആസാ രാജാവിന് ഈ ലോകത്തിലുള്ളതായ പണം മുഴുവനും ഉണ്ടായിരുന്നു, എന്നാൽ അവന്റെ കാലിൽ രോഗം വന്നപ്പോൾ വൈദ്യന്മാർക്ക് അവനെ സഹായിക്കാൻ കഴിഞ്ഞില്ല.
He should have trusted in the Lord.
അവൻ ദൈവത്തിൽ ആശ്രയിക്കണമായിരുന്നു.
And these things are written in the Old Testament for our instruction.
ഈ പഴയ നിയമത്തിൽ ഈ കാര്യങ്ങൾ നമുക്ക് വേണ്ടി എഴുതപ്പെട്ടിരിക്കുന്നു.
When it says the righteous man will live by faith.
എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്ന് പറയുമ്പോൾ,
that's referring to you and me.
അത് എന്നെയും നിങ്ങളെയും ഉദ്ദേശിച്ചാണ് പറയുന്നത്.
This phrase living by faith is one of the most misquoted phrases in the Christian world.
വിശ്വാസത്താൽ ജീവിക്കുമെന്നുള്ളതായ വാക്യം ക്രിസ്തീയകോളത്തിൽ ഏറ്റവും അധികം ഏറ്റവും കൂടുതൽ ശരിയായിട്ടല്ലാതെ പ്രതിപാദിച്ചിരിക്കുന്നതായ വാക്യമാണ്.
When somebody comes and tells you I'm living by faith, what do you understand by that?
ചിലർ നിങ്ങളോട് കടന്നു വന്ന് ഞാൻ വിശ്വാസത്താൽ ജീവിക്കുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്താണ് മനസ്സിലാക്കുന്നത്?
What do you understand?
നിങ്ങൾ എന്താണ് മനസ്സിലാക്കുന്നത്?
That means he's not getting a regular salary, but he's getting gifts from here and there, and he's trusting the Lord and he's living by faith.
അതിന്റെ അർത്ഥം അവന് സ്ഥിരമായിട്ട് ഒരു ശമ്പളം കിട്ടുന്നില്ല, അവിടെ നിന്നും ഇവിടെ നിന്നും കിട്ടുന്നതായ സഹായം കൊണ്ടാണ് അവൻ ജീവിക്കുന്നതെന്നാണ്.
But that's not a single verse in the Bible which teaches that.
ദൈവവചനത്തിലെ ഒരു വാക്യം പോലും അങ്ങനെ ഒരു കാര്യം പഠിപ്പിക്കുന്നില്ല.
The righteous will live by faith.
നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും.
You read that in Romans 1:17.
റോമലേഖനം ഒന്നാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യത്തിൽ നിങ്ങൾ അത് വായിക്കുന്നു.
It's not for full time workers.
അതൊരു മുഴുവൻ സമയ സുവിശേഷകനെ കുറിച്ചല്ല പറയുന്നത്.
It's for you and me.
അത് എന്നെയും നിങ്ങളെയും കുറിച്ചാണ് പറയുന്നത്.
Every righteous man must live by faith every day of his life.
എല്ലാ നീതിമാനും തന്റെ ജീവിതത്തിന്റെ എല്ലാ ദിവസവും ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് ജീവിക്കണം.
What does that mean?
എന്താണ് അത് അർത്ഥമാക്കുന്നത്?
That means every day he must trust in the Lord.
എല്ലാ ദിവസവും അവൻ ദൈവത്തിൽ ആശ്രയിക്കണം.
Not in himself.
അവനിൽ ആശ്രയിക്കരുത്.
I want to show you Jeremiah 17.
Jeremiah 17:17 അധ്യായത്തിൽ നിന്ന് ഒരു വാക്യം നിങ്ങളെ കാണിക്കുവാൻ ഞാൻ
ആഗ്രഹിക്കുന്നു. Jeremiah 17:5-8.
Jeremiah 17:17 അധ്യായത്തിന്റെ 5 മുതൽ 8 വരെയുള്ളതായ വാക്യങ്ങൾ.
Here is much stronger.
ഇവിടെ അതിൽ വളരെ ശക്തമായ വാക്യങ്ങളാണ് പറയുന്നത്.
It doesn't just say it's a bad thing to trust in man. It says there's a curse upon you if you trust in man.
മനുഷ്യനെ ആശ്രയിക്കുന്ന ഒരു മോശമായ കാര്യമാണെന്നല്ല ഇവിടെ പറയുന്നത്, അത് ഒരു ശാപമാണെന്ന് പറയുന്നു.
Imagine, it says cursed is the man who trusts in other men.
ഇവിടെ പറയുന്നത് മനുഷ്യനെ ആശ്രയിക്കുന്നവൻ ശപിക്കപ്പെട്ടവനാണെന്ന് പറയുന്നു.
Or who trusts in his own strength.
തന്റെ ശക്തിയിൽ ആശ്രയിക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ.
Or his own cleverness.
തന്റെ ബുദ്ധിയിൽ ആശ്രയിക്കുന്നവൻ,
ഓർ ഹിസ് ഓൺ എബിലിറ്റി,
തന്റെ കഴിവിൽ,
ഓർ ഹിസ് ഓൺ റിസോഴ്സസ് മണി,
തന്റെ സമ്പത്തിൽ ആശ്രയിക്കുന്നവൻ ശപിക്കപ്പെട്ടവനാണ്.
ദേർസ് എ കർസ് ഓൺ സച്ച് പീപ്പിൾ,
അങ്ങനെയുള്ളവരുടെ മേൽ ശാപമുണ്ട് എന്ന് പറയുന്നു.
ഹി വിൽ ബി ലൈക്ക് എ ഡ്രൈ ബുഷ് ഇൻ ദി ഡെസേർട്ട്,
മരുഭൂമിയിലെ ഒരു ചൂരച്ചെടി പോലെയാണ് എന്ന് അവിടെ പറഞ്ഞിരിക്കുന്നു.
വേഴ്സ് 7, ഓൺ ദി അതർ ഹാൻഡ്,
ഏഴാമത്തെ വാക്യത്തിൽ അതിന്റെ
ട്രസ്റ്റ് ഇൻ ദി ലോർഡ് ഇസ് ബ്ലെസ്ഡ്,
യഹോവയിൽ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാനാണെന്ന് അവിടെ പറയുന്നു.
ഹീൽ ബി ലൈക്ക് എ ട്രീ ദാറ്റ്സ് ഓൾവേസ് പ്രൊഡ്യൂസിംഗ് ഫ്രൂട്ട്,
എല്ലാ സമയത്തും ഫലം പുറപ്പെടുവിക്കുന്ന ഒരു വൃക്ഷം പോലെയാണ്
അവൻ. ലാസ്റ്റ് പാർട്ട് ഓഫ് വേഴ്സ് 8 സേസ് ഈവൻ വെൻ ദേർസ് ഫാമിൻ എവരിവെയർ എൽസ് ദിസ് ട്രീ ഈസ് ഗോയിംഗ് ടു പ്രൊഡ്യൂസ് ഫ്രൂട്ട്,
എല്ലായിടത്തും ക്ഷാമവും ഉണക്കും ഉള്ളപ്പോഴും ഈ വൃക്ഷം ഫലം പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കും.
വാട്ട് ഈസ് ദി സീക്രട്ട്? ഹി ട്രസ്റ്റ് ഇൻ ദി ലോർഡ്, ദാറ്റ്സ് ഓൾ.
എന്താണ് അതിന്റെ രഹസ്യം? അവൻ യഹോവയിൽ ആശ്രയിച്ചിരിക്കുന്നു.
സോ ദി ഐസ് ഓഫ് ദി ലോർഡ് ആർ ഈവൻ ടുഡേ moving around the earth to see how can I support this man who trusts me.
innum ippolum devathinte kanna logam mulayil oodaadi kondirikkunna engane ee manushane enikku sagayikkan kaliyumennu nokikonde
the one who trusts me,
devathil aashrayikkunnavane sagayikkan kaliyumennu.
If you are a man or a woman who trusts in the Lord,
ningala devathil aashrayikkunna oru purushano striyo aanu ennirikkatte,
according to God's word, God's eyes will be always moving around the earth to see how can I support this man, this woman.
ദൈവത്തിന്റെ വചനം നമ്മോട് പറയുന്നത് ദൈവത്തിന്റെ കണ്ണ ഊടാടി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു, എങ്ങനെ ഈ പുരുഷനെ അല്ലെങ്കിൽ സ്ത്രീയെ സഹായിക്കുവാൻ കഴിയുമെന്ന് നോക്കി.
Even if you are a young boy or girl,
നിങ്ങളൊരു ചെറിയ ബാലനോ ബാലികയോ ആണ് എന്നിരിക്കട്ടെ,
age doesn't make a difference,
പ്രായം അതിൽ ഒരു വ്യത്യാസവും കൊണ്ടുവരുന്നില്ല.
You can trust in the Lord as a young boy or girl,
ഒരു ചെറിയ ബാലനും ബാലികയുമായിട്ട് നിങ്ങൾക്ക് ദൈവത്തിനെ ആശ്രയിക്കാൻ കഴിയും.
The eyes of the Lord will see marvelous ways in which to support.
ദൈവത്തിന്റെ കണ്ണ് അത്ഭുതകരമായിട്ട് സഹായിക്കാൻ കഴിയുന്ന വഴികൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു.
യു കൻ ദർ മേ ബി മൈറ്റി മെൻ ഹു ഒപ്പോസ് യു ലൈക് ഗൊലിയാത്ത്, ദേ വിൽ ഓൾ കം ഡൗൺ.
ഗൊലിയാത്തിനെ പോലെയുള്ള അതിശക്തരായ മനുഷ്യർ നിങ്ങളെ എതിർക്കുന്നുണ്ടായിരിക്കും, എന്നാൽ അവരൊക്കെയും താഴെ വീണു പോകും.
യു ഡോണ്ട് ഹാവ് ടു വറി,
നിങ്ങൾ അതിനെക്കുറിച്ച് ഖിന്നരാകേണ്ട ആവശ്യമില്ല.
ട്രസ്റ്റ് ഇൻ ദി ലോർഡ് വിത്ത് ഓൾ യുവർ ഹാർട്ട്,
ദൈവത്തിന്റെ നിങ്ങളുടെ പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ ആശ്രയിക്കുക.
ഡോണ്ട് ലീൻ ഓൺ യുവർ അണ്ടർസ്റ്റാൻഡിംഗ് ഓർ ഓൺ അദർ മെൻ,
നിങ്ങളുടെ ശക്തിയിലോ മറ്റു മനുഷ്യരിലോ ഒരിക്കലും ആശ്രയിക്കരുത്.
And if you are in a position where nobody is there to help you,
നിങ്ങളെ ആരും സഹായിക്കുവാൻ ഇല്ലാത്തതായ ഒരു സാഹചര്യത്തിലായിരുന്നാലും,
that's the best place to trust in the Lord,
അതാണ് ദൈവത്തിൽ ആശ്രയിക്കാനുള്ള ഏറ്റവും നല്ല സാഹചര്യം.
You know that God cares for people who have nobody else to help them,
മറ്റാരും സഹായിക്കാൻ ഇല്ലാത്തവരെ ദൈവം ഏറ്റവും അധികം സൂക്ഷിക്കുന്നുവെന്ന് നിങ്ങൾക്ക് അറിയാമോ?
One last verse,
അവസാനമായി ഒരു വാക്യം നിങ്ങളെ കാണിക്കുവാൻ ആഗ്രഹിക്കുന്നു.
John chapter 5,
യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം.
In many places in the Bible you read that Jesus healed everybody who came to him.
ദൈവവചനത്തിൽ അനേക ഭാഗങ്ങളിൽ നാം കാണുന്നുണ്ട് തന്റെ അടുക്കൽ വന്ന എല്ലാവരെയും യേശു കർത്താവ് സൗഖ്യമാക്കിയെന്ന്.
But here there are so many people who are sick, we read in verse 3 in this pool of Bethesda, but Jesus healed only one person.
മൂന്നാമത്തെ വാക്യത്തിൽ നമ്മൾ ഇവിടെ കാണുന്ന അവിടെ അനേക രോഗികൾ ഉണ്ടായിരുന്നു, എന്നാൽ യേശു കർത്താവ് ഒരാളെ മാത്രമേ സൗഖ്യമാക്കിയുള്ളൂ.
That's a unique situation.
അത് വളരെ ഒരു പ്രാവശ്യം മാത്രം നടന്നതായ ഒരു കാര്യമാണ്.
So many sick people and he heals one person.
അനേക രോഗികൾ അവിടെ കിടക്കുന്നു, അതിൽ ഒരാളെ മാത്രം കർത്താവ്.
It says there was a multitude of sick people.
അവിടെ പറയുന്നത് അവിടെ രോഗികളുടെ ഒരു വലിയ കൂട്ടം രോഗികൾ ഉണ്ടായിരുന്നു.
Blind, lame, withered, all sick.
അവിടെ പറയുന്നത് അവിടെ അവയിൽ വ്യാധിക്കാർ, കുരുടർ, മുടന്തർ, ക്ഷയരോഗികൾ ഇങ്ങനെ അനേകരുണ്ടായിരുന്നു.
Don't you think Jesus had compassion on all of them?
അവരെല്ലാവർക്കും യേശു കർത്താവിന് മനസ്സിൽ ഉണ്ടായിരുന്നു.
Don't you think he had the power to heal every one of them?
യേശു കർത്താവിന് അവരെയെല്ലാം സൗഖ്യമാക്കാനുള്ള ശക്തി ഇല്ലായിരുന്നു എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ?
This is the one passage of scripture which teaches that Jesus doesn't heal everybody.
യേശു കർത്താവ് എല്ലാവരെയും സൗഖ്യമാക്കുന്നില്ല എന്ന് നമ്മെ കാണിച്ചു തരുന്ന ഒരു വചനഭാഗമാണ്.
Imagine 500 people lying there sick and he heals one person.
നിങ്ങൾ വിചാരിച്ചു നോക്കുക, 500 പേര് രോഗിയായിട്ട് കിടക്കുന്നതിൽ ഒറ്റയാളെ മാത്രം സൗഖ്യമാക്കി.
It's like 500 people lying in a hospital and one person is healed and walks out.
500 പേര് ആശുപത്രിയിൽ കിടക്കുന്നു, അതിൽ ഒരാളെ മാത്രം സൗഖ്യമാക്കി, അവൻ ആശുപത്രിയിൽ നിന്ന് ഇറങ്ങി.
There was one man.
ആ ഒരു മനുഷ്യൻ മാത്രം.
You know what that man said when Jesus went to him?
യേശു കർത്താവ് അവന്റെ അടുക്കലേക്ക് ചെന്നപ്പോൾ അവൻ എന്താണ് പറഞ്ഞതെന്ന് അറിയാമോ?
He said in verse 7.
ഏഴാമത്തെ വാക്യത്തിൽ അവൻ ഇങ്ങനെ പറയുന്നു.
He said, "Sir, I have nobody to help me."
അവൻ പറഞ്ഞു, യജമാനനെ, എന്നെ സഹായിക്കുവാനായിട്ട് ആരുമില്ല.
Jesus comes for such people.
യേശു കർത്താവ് അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് കടന്നു വന്നത്.
Are you in that position?
നിങ്ങൾ ആ സാഹചര്യത്തിലാണോ?
Lord, I don't have anybody to help me.
കർത്താവെ, എന്നെ സഹായിക്കുവാനായിട്ട് ആരുമില്ല.
You know, I'll tell you something I've discovered through the years.
ഈ കഴിഞ്ഞ നാളുകളിലൂടെ ഞാൻ കണ്ടുപിടിച്ചതായ ഒരു കാര്യം ഞാൻ പറയട്ടെ.
There's a danger in being in a good church.
ഒരു നല്ല സഭയിലായിരിക്കുന്നത് ഒരു അപകടകരമായ കാര്യം കൂടെയാണ്.
Because you have so many people to help you if you're in, you have a problem.
കാരണം നിങ്ങളെ സഹായിക്കാനായിട്ട് അനേകരം ഇവിടെ ഉണ്ട്.
And gradually, I've noticed this in different churches in India.
ഇന്ത്യയിലുള്ളതായ പല സഭകളിലും ഞാൻ കണ്ടതായ ഒരു കാര്യമാണ്.
I've noticed this in CFC also.
CFC-യിലും ഈ കാര്യം ഞാൻ കണ്ടതാണ്.
Anybody in our church who is in need, we always rally around to help that person.
സഭയിലെ ആരെങ്കിലും ഒരാൾ ഒരു ആവശ്യമുണ്ടാകുമ്പോൾ സഭയിലുള്ള എല്ലാവരും അവനെ സഹായിക്കാനായിട്ട് ഒന്നിച്ചു കൂടുന്നു.
Gradually, the people in the church don't have any faith.
കുറെ കാലങ്ങൾ കഴിയുമ്പോൾ സഭയിലുള്ളവർക്ക് വിശ്വാസം നഷ്ടപ്പെട്ടു പോകുന്നു.
You don't need faith.
അവിടെ വിശ്വാസത്തിന്റെ ആവശ്യമില്ല.
Because you got so many good brothers around you.
കാരണം നിങ്ങൾക്ക് ചുറ്റും അനേകം നല്ല സഹോദരന്മാരുണ്ട്.
But if you're alone,
എന്നാൽ നിങ്ങൾ ഒറ്റയ്ക്കാണെങ്കിൽ,
some place where there's no church, nothing,
ഒരു സഭയില്ലാത്തതായ ഒരു സ്ഥലത്തായിരിക്കുന്നു,
can you imagine how much faith that person will have?
ആ മനുഷ്യന് എത്രമാത്രം വിശ്വാസമുണ്ട് എന്ന് നിങ്ങൾ വിചാരിച്ചു.
I'm not saying therefore you should not be in a good church.
നിങ്ങൾ ഒരു നല്ല സഭയിൽ ആയിരിക്കരുതെന്നല്ല ഞാൻ പറയുന്നത്.
No, should be in a good church. The church in Jerusalem is a wonderful church.
നിങ്ങൾ നല്ല സഭയിൽ തന്നെ ആയിരിക്കണം. യെരുശലേമിൽ ഉണ്ടായിരുന്ന സഭ ഏറ്റവും നല്ലൊരു
സഭയാണ്. But in the midst of a good church, I should not trust in my brothers. I must trust in the Lord.
ഈ നല്ല സഭയുടെ മധ്യത്തിലും ഞാൻ സഹോദരന്മാരിൽ ആശ്രയിക്കരുത്, ദൈവത്തിൽ ആശ്രയിക്കണം.
And I have to exercise my heart to that.
എന്റെ ഹൃദയത്തെ അത് അഭ്യസിപ്പിക്കേണ്ടതായ ആവശ്യം വന്നു.
I live in a good church.
ഞാനൊരു നല്ല സഭയിൽ ജീവിക്കുന്നു.
But I don't trust in people around me.
എന്റെ ചുറ്റുമുള്ളതായ സഹോദരന്മാരെ
ആശ്രയിക്കുന്നില്ല. I trust in you.
ഞാൻ കർത്താവെ ഞാൻ അങ്ങിൽ ആശ്രയിക്കുന്നു.
I don't want to trust my bank account or my savings.
ഞാൻ എന്റെ ബാങ്കിലുള്ളതായ പണത്തിലോ എന്റെ സമ്പാദ്യത്തിലോ ഞാൻ ആശ്രയിക്കുന്നില്ല.
I don't want to trust that my children will take care of me if I have a need.
എനിക്കൊരു ആവശ്യമുണ്ടെങ്കിൽ എന്റെ കുഞ്ഞുങ്ങൾ എന്നെ സഹായിക്കും.
So many people, that is their trust.
അനേകർക്കുള്ളതായ ആശ്രയം അതാണ്.
Or there are some good brothers and sisters, they'll take care of me.
നല്ല സഹോദരന്മാരും സഹോദരിമാരുമുണ്ട്, അവർ കാര്യങ്ങൾ നോക്കിക്കൊള്ളും.
God says, you lean upon Egypt, that staff will pierce your hand.
നീ മിസ്രയീമിൽ ആശ്രയിച്ചത് കൊണ്ട് അവന്റെ ഊന്നല നിന്റെ കൈയും തുളച്ചു കടക്കും.
Blessed is the man who trusts in the Lord.
ദൈവത്തിൽ ആശ്രയിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാനാണ്.
Cursed is the man who depends on other people.
മറ്റുള്ളവരിൽ ആശ്രയിക്കുന്നവൻ ശപിക്കപ്പെട്ടവനാണ്.
So we got to examine our hearts to see where all we are trusting in men.
നമ്മുടെ ഹൃദയങ്ങളെ നാം പരിശോധിച്ചു നോക്കണം, എവിടൊക്കെ നാം മനുഷ്യരിൽ ആശ്രയിക്കുന്നുവെന്ന്.
Whatever your need is,
എന്ത് ആവശ്യമായിരുന്നാലും,
physical healing, financial help,
ലോകത്തിലുള്ളതായ സൗഖ്യമോ സാമ്പത്തികമായ സഹായമോ,
any earthly problem,
ലോകത്തിലുള്ളതായ പ്രശ്നങ്ങളാകാം,
or any spiritual problem,
ആത്മീയ പ്രശ്നങ്ങളാകാം,
trust in the Lord,
ദൈവത്തിൽ ആശ്രയിക്കുക.
Trust in the Lord to overcome your sinful habits.
നിങ്ങളുടെ പാപകരമായ സ്വഭാവങ്ങളെ മറികടക്കുവാനായിട്ട് ദൈവത്തിൽ ആശ്രയിക്കുക.
And that's the way to be strong.
അങ്ങനെയാണ് നമുക്ക് ശക്തന്മാരായി തീരുവാൻ കഴിയുന്നത്.
Let's pray.
നമുക്ക് പ്രാർത്ഥിക്കാം.
Let's make faith and trust in the Lord a habit in our life, not just something we think about occasionally.
നമ്മുടെ ജീവിതത്തിലെ ഒരു സ്വഭാവമാക്കി വിശ്വാസവും ദൈവത്തിലുള്ള ആശ്രയവും നമുക്ക് മാറ്റാം.
ലൈക്ക് ബ്രീതിങ് ഇസ് എ ഹാബിറ്റ്.
നാം ശ്വസിക്കുന്നത് പോലെയുള്ളതായ ഒരു കാര്യമായിട്ട്,
ലോർഡ് ഐ വോണ്ട് ട്രസ്റ്റ് ഇൻ യു,
കർത്താവേ ഞാൻ നിന്നിൽ ആശ്രയിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു.
ഐ വോണ്ട് മൈ ഹോൾ ലൈഫ് ഫ്രം നൗ ഓൺ ടു ബി എ ലൈഫ് ഓഫ് ഫെയ്ത്ത് ആൻഡ് ഡിപെൻഡൻസ് ഓൺ യു അലോൺ.
കർത്താവേ ഇന്നു മുതൽ മുന്നോട്ടുള്ളതായ എല്ലാ സമയങ്ങളിലും നിന്നിലുള്ള വിശ്വാസത്തിലും ആശ്രയത്തിലുമുള്ള ഒരു ജീവിതമായി എന്റെ ജീവിതം മാറുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു.
ആൻഡ് ഇഫ് ഐ ആം ദ വീക്കസ്റ്റ് പേഴ്സൺ ഇൻ ദിസ് ചർച്ച്, ദ മോസ്റ്റ് ഹെൽപ്ലെസ് പേഴ്സൺ ഇൻ ദി ചർച്ച്, പ്രൈസ് ദ ലോർഡ്.
കർത്താവേ ഈ സഭയിലെ ഏറ്റവും ബലഹീനനും ഏറ്റവും ശക്തിയില്ലാത്തവനും ഞാനായിരിക്കുന്നുവെങ്കിൽ ഞാൻ അതിനായി നിന്നെ സ്തുതിക്കുന്നു കർത്താവേ.
Then I am like that one man in Bethesda whom you came and healed.
നീ കുളക്കരയിൽ കടന്നു വന്ന സൗഖ്യമാക്കിയതായ ഒരു മനുഷ്യനെ പോലെ തന്നെയാണ് ഞാൻ.
Because he could say, sir, I have no man to help me.
അവന് പറയുവാനായിരുന്നു, യജമാനനെ എന്നെ സഹായിക്കാൻ ആരുമില്ല എന്ന്.
The Lord said, don't worry, I am here to help you.
ദൈവം അവനോട് പറഞ്ഞു, നീ ഭാരപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കുവാനായിട്ട് ഇവിടെയുണ്ട്.
Are you like that?
നിങ്ങൾ അങ്ങനെ പോലെയാണോ?
യു ഫീൽ യു ആർ ഇൻ എ സിറ്റുവേഷൻ വേർ യു സേ, ലോർഡ് ഐ ഗോട്ട് നോബഡി ടു ഹെൽപ് മീ ഇൻ ദിസ് സിറ്റുവേഷൻ.
നിങ്ങൾക്ക് ആരും എന്നെ സഹായിക്കാനില്ലാത്ത ഒരു സാഹചര്യത്തിലാണ് ഞാൻ ആയിരിക്കുന്നുള്ളതായി ബോധ്യമുണ്ടോ?
ഓ ലോർഡ് ദ സിറ്റുവേഷൻ ഇസ് സച്ച് ദാറ്റ് ഈവൻ ദ ഗുഡ് ബ്രദേഴ്സ് ഇൻ ദ ചർച്ച് കാൻ ഹെൽപ് മീ ഇൻ ദിസ് സിറ്റുവേഷൻ.
കർത്താവേ ഈ സാഹചര്യത്തിൽ സഭയിലെ നല്ല സഹോദരന്മാർക്ക് പോലും എന്നെ സഹായിക്കാനായിട്ട് കഴിയത്തില്ല.
ലോർഡ് സേസ് ഐ ആം ഹിയർ ടു ഹെൽപ് യു.
അപ്പോൾ കർത്താവ് പറയുന്നു, ഞാൻ നിന്നെ സഹായിക്കാനായിട്ട് ഇവിടെ ഉണ്ട്.
ട്രസ്റ്റ് ഇൻ ദ ലോർഡ്.
ദൈവത്തിൽ ആശ്രയിക്കുക.
ദി ഐസ് ഓഫ് ദ ലോർഡ് ആർ മൂവിംഗ് ഈവൻ ടുഡേ ടു ഹെൽപ് ദോസ് ഹു ട്രസ്റ്റ് ഹിം.
കർത്താവിന്റെ കണ്ണ് ഇന്നും തന്നെ ആശ്രയിക്കുന്നവരെ സഹായിക്കുവാൻ വേണ്ടി ഊടാടി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു.
But he doesn't work on behalf of those who trust in men.
മനുഷ്യരിൽ ആശ്രയിക്കുന്നവരെ സഹായിക്കാൻ വേണ്ടി ദൈവം ഒരിക്കലും പ്രവർത്തിക്കുന്നില്ല.
He allows you to fail and fail so that you learn a lesson not to trust in man.
നിങ്ങൾ പരാജയപ്പെടുവാനും വീഴുവാനും അവൻ അനുവദിക്കുന്നു നിങ്ങൾ ഒരു പാഠം പഠിക്കേണ്ടതിന്
വേണ്ടി. Or if you trust in your own strength.
നിങ്ങളുടെ ശക്തിയിൽ നിങ്ങൾ ആശ്രയിക്കുന്നുവെങ്കിൽ.
Heavenly Father.
സ്വർഗീയ പിതാവേ.
Help us to learn this simple lesson.
കർത്താവേ ഈ ലളിതമായ പാഠം പഠിക്കുവാനായിട്ട് ഞങ്ങളെ പഠിപ്പിക്കണമേ.
That is only when we are weak that we can become strong.
ഞങ്ങൾ ബലഹീനരായിരിക്കുമ്പോൾ മാത്രമേ ഞങ്ങൾക്ക് ശക്തന്മാരായി തീരുവാൻ കഴിയുകയുള്ളൂ.